ജോർജിയ ഫുൾ ഗോസ്പൽ അസംബ്ലിയുടെ ശുശ്രൂഷകനായ പാസ്റ്റർ ജോറി തോമസ് ദൈവവനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ല സമയം ദൈവജനത്തോടുകൂടി ദൈവവനത്തിന് മുമ്പായി ആയിരിപ്പാൻ്റെ കൊണം കർത്താവ് ശക്തീകരിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലൊടുക്കുന്ന സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വലിയവനായിരിക്കുന്ന കർത്താവ് നമ്മുടെ മധ്യ ഉയർത്തപ്പെടുവാൻ്റെ കൊണ സംഗതിയാകട്ടെ. പ്രാർത്ഥനയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ദൈവഭയത്തോടുകൂടിയും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. ചില ചിന്തകൾക്ക് ആരംഭം കുറിക്കുവാനായിട്ട് പ്രാരംഭമായിട്ട് ഒരു വേദവാക്യം വായിക്കട്ടെ. 13 സങ്കീർത്തനം 4 വാക്യം. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ, ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവദാസനായിരിക്കുന്ന ദാവീദിൻ്റെ തുലികയിൽ കൂടി ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ശത്രുവിൻ്റെ മുൻപാകെ തോക്കുക എന്നുള്ളത് മനുഷ്യനായി പിറന്ന ഒരുവനും അഭികാമ്യമായിരിക്കുന്ന ഒരു സംഗതിയല്ല. ശത്രു ആര് തന്നെയായാലും, പ്രബലനായിരുന്നാലും, പണ്ഡിതനായിരുന്നു കഴിഞ്ഞാലും, ധനാഢ്യനായിരുന്നു കഴിഞ്ഞാലും, ശത്രുവിൻ്റെ മുമ്പിൽ ജയമെടുക്കാനൊടിക്കുന്ന ഈ ആഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട്. മനുഷ്യകുലത്തിൻ്റെ ഒരു പ്രത്യേക അഭിരുചിയാണ് അതെന്നുള്ളിക്കേണ്ട പരമാർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോൾ പലവിധമായിരിക്കുന്ന പരാജയങ്ങളാൽ നഷ്ടം തിരിയുന്ന അനവധി ആൾക്കാരെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ്റെ കൊണം സാധിക്കും. ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങുകൾ, വിദ്യാഭ്യാസത്തിൻ്റെ ഏടുകൾ, കുടുംബജീവിതത്തിൻ്റെ നന്മകൾ, ഇതൊന്നും ഉദ്ദേശിച്ച പ്രകാരം ലഭിക്കാൻ്റെ കൊണം ഇടയാകാതെ സാഹചര്യങ്ങളുടെയും പരിഹാസികളുടെയും ശത്രുക്കളുടെയും മുമ്പിൽ പരാജിതരാകുന്ന ഒരു വലിയ ഗണം ആൾക്കാരെ നമ്മുടെ ചുറ്റും കാണുവാൻ്റെ കൊണം സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ തോൽവിയുടെ ചരിത്രം നാം പിന്നോട്ടിറങ്ങി നോക്കുമ്പോൾ ഏദൻ തോട്ടം മുതൽ മനുഷ്യൻ പരാജയത്തിൽ നിപതിച്ചു പോയി നിൽക്കുന്ന പരമാർത്ഥം ദൈവത്തിനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പമാകുവാൻ്റെ കൊണ്ണും അരുതാത്തവൻ്റെ ആലോചനയുമായിട്ട് ആദം ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമായി അവൻ പറുദീസയുടെ ഉള്ളിൽ നിന്ന് നിഷ്കാസനായി തിരുവാൻ്റെ കൊണ്ണം ഇടയായ ചരിത്രം ആദി പുസ്തകത്തിൽ തന്നെ നമുക്ക് അറിയാമല്ലോ. അവിടെ മുതൽ ആരംഭിച്ച മാനവജാതിയുടെ പരാജയം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് മുമ്പേ തന്നെ ഈ തോൽവിയുടെ ചരിത്രം ആരംഭിച്ചത് പിശാചിൽ കൂടെയാണ്. നമുക്ക് വേദപുസ്തക പഠിതാക്കളായിരിക്കും നമുക്ക് എല്ലാവർക്കും പിശാചിൻ്റെ പതനം എവിടെ ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ചിറകൾ വിരിക്കുമ്പോൾ സപ്തസ്വരങ്ങൾ പുറപ്പെടുവിപ്പാൻ്റെ കൊണ്ടും പ്രാപ്തനായിരിക്കുന്ന ഒരു വിശിഷ്ട ദൂതനായി സ്വർഗത്തിൽ വിരാജിച്ചിരുന്നവൻ അഹങ്കാരത്തിൻ്റെ ഫലമായി വെട്ടേറ്റ താഴേക്ക് നിപതിക്കുകയും അവൻ സാത്താനായി രൂപാന്തരപ്പെടുകയും ചെയ്തു. തോൽവി ഭവിച്ചതായ തന്നോടൊപ്പം തോൽവിയുടെ പങ്കാളികളായി മനുഷ്യ മാനവജാതിയും ആക്കി തീർക്കുവാൻ്റെ കൊണ്ണം അവന് താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് മനുഷ്യൻ ഹാലുറിയ പിശാചിൻ്റെ മുമ്പിൽ തോറ്റു പോകാതിരിക്കാനൊരുക്കുന്ന പദ്ധതി ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ തയ്യാറാക്കുവാൻ്റെ കൊണ്ണം ഇടയായി. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ഇരുന്നാട്ട് ഇങ്ങനെ ഉള്ളിരിക്കുന്നതായ വിഷയങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നാം തോറ്റുപോകുന്നവരായിരിക്കാൻ്റെ കൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വിജയികളായി തീർന്നുകൊണ്ട് ദൈവത്തോടുകൂടി സഹവാസം വെച്ച് പുലർത്തുവാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് ഞാൻ ഇന്നത് ചെയ്യും അല്ല ഇന്ന നന്മ ചെയ്യും എന്ന് പറയുമ്പോൾ തോൽക്കുന്നവനോട് എങ്ങനെ പെരുമാറുമെന്ന് പോലും അവിടെ രേഖപ്പെടുത്തുവാൻ്റെ കൊണ്ടും പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നുന്നില്ല. തോൽക്കുന്നവൻ്റെ ചരിത്രം എഴുതുവാൻ്റെ കൊണ്ടും പരിശുദ്ധാത്മാവിന് താല്പര്യമില്ല എങ്കിൽ നാം തോക്കാതെ ജീവിതത്തിൽ വിജയികളായിട്ട് മുന്നേറുവാൻ്റെ കൊണ്ടും കർത്താവ് ആഗ്രഹിക്കുന്നു. കാൽവറി ക്രൂശിൽ ദുഷ്ടൻ്റെ തലയെ തകർത്തവനായിരിക്കുന്ന കർത്താവ് ഇതാ ഞാൻ മരിച്ചവനായിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട് എന്ന് വിജയഭേര് മുറക്കണായിരിക്കുന്ന കർത്താവിനോട് കൂടെയാണ് നാം ആയിരിക്കുന്നതെങ്കിൽ കർത്താവിനെ പോലെ നാമും ജയാളികളായിരിക്കാൻ്റെ കൊണ്ടും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നു എന്നു പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത് നാമും പ്രാപിപ്പാൻ തക്കൊണ്ടം ഓടുവീൻ എന്നുള്ളതാണ്. തോൽക്കുന്നവരെ കുറിച്ച് ദൈവത്തിന് വലിയ തൃപ്തിയൊന്നുമില്ല. ജയിക്കുന്നവരായിരിക്കാനായിട്ടാണ് കർത്താവിന് നമ്മെക്കുറിച്ച് ആഗ്രഹം. കർത്താവ് ജയിച്ചു. കർത്താവിൻ്റെ പാതയിൽ കൂടി ജയത്തിൻ്റെ മൂർധന്യത്തിലെത്തുവാൻ്റെ കൊണ്ടും നമുക്ക് സാധിക്കും എന്നാണ് ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് വേദവസ്തുത്തിൻ്റെ വൈശിഷ്ട്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ തോൽവി ഉണ്ടാകുന്നു, എന്തുകൊണ്ട് തോൽവി ഉണ്ടാകുന്നു, തോൽവിയുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, തോൽവിയുടെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നറിയുവാനായിട്ട് ദൈവവചനത്തിൽ ഒരുപാട് ഏടുകളുണ്ട്. സുദീർഘമായിരിക്കുന്നൊരു വിഷയമാണെങ്കിലും അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം സ്പർശിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കൊണ്ട് നാം ആഗ്രഹിക്കുന്നു. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുവാൻ സ്നേഹത്തിൽ പിന്നെയും ഓർപ്പിക്കുന്നു. നാം എന്തുകൊണ്ട് തോക്കണം? വേദപുസ്തകത്തിലെ ഒരു മഹത്തരമായിരിക്കുന്ന ചോദ്യം, വൈ ഷുഡ് ബി ഫെയിൽ, എന്തുകൊണ്ട് നാം തോക്കണം? നാം തോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നാം തോക്കാതെ മുന്നേറുവാൻ തക്കണം. യുദ്ധവീരന്മാരായി അല്ലെങ്കിൽ ഓട്ടക്കടത്തിൽ ഓടുന്ന ജയാളികളെ പോലെ അല്ലെങ്കിൽ ഏത് സംരംഭങ്ങളിലും വിജയമെടുക്കുന്നിരിക്കുന്നതായ വിജയികളെ പോലെ മുന്നേറുവാൻ തക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക മാത്രമല്ല, അതിലുള്ളിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ഉപാധികളും തൻ്റെ മഹാദയയാൽ മനുഷ്യനെ നൽകിയിട്ടുണ്ട് എന്നുള്ള പരമാർത്ഥം മറന്നു പോകുവാൻ തക്കണം ഇടയാകരുത്. എന്തുകൊണ്ട് നാം തോക്കണം? നാം തോക്കാതിരിക്കാനായിട്ട് ദൈവം നൽകി തന്നിരിക്കുന്ന ചില ഉപാധികൾ ഓരോന്നായിട്ട് ഓർക്കുന്നത് ഉചിതമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒന്നാമതായിട്ട്, നമുക്ക് ഒരു ദൈവികമായിരിക്കുന്ന ജീവിതമാണ് നൽകിയിരിക്കുന്നത്. കർത്താവ് ദൈവത്തിൻ്റെ ഇതര സൃഷ്ടികളായിരിക്കുന്ന മൃഗങ്ങളും മത്സ്യങ്ങളും സസ്യലതാദികളും ഒക്കെയും സൃഷ്ടിക്കപ്പെട്ടതിൽ നിന്ന് വിഭിന്നമായിരിക്കുന്ന ഒരു 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 വിധത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ രൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ഒരുക്ക ഉണ്ടാക്കപ്പെട്ടു എന്നാണ് മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണ്ടാമൃഗങ്ങളെ നോക്കിക്കൊണ്ട് ഇത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. ലോകത്തിലൊഴിക്കുന്ന ഒരു പക്ഷിയെയോ ഒരു മൃഗത്തെയോ ഒരു മത്സ്യത്തെയോ നോക്കിക്കൊണ്ട് ഈ ദൈവസ്വരൂപമാണെന്ന് വേദപുസ്തകം അവകാശപ്പെടുന്നില്ല. നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതര സൃഷ്ടികളിൽ നിന്ന് ദൈവ ഉദ്ദേശത്തേക്കാൾ മഹത്തരമായിരിക്കുന്ന ഒരു വിശിഷ്ട ഉദ്ദേശം നമ്മെക്കുറിച്ച് ദൈവത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ വേദപുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമുക്ക് ഒന്നാമതായിട്ട് ലഭിച്ചിരിക്കുന്നത്, നാം തോക്കാതിരിക്കാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ കാര്യം, ദൈവികമായിരിക്കുന്ന ഒരു ജീവൻ നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഒന്നാമതായിട്ട് ഈ ജീവൻ ദൈവികമാണെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, റോമാലേഖനം 8:11 വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാൻ തക്കണം സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉദ്ദേവിക്കപ്പെടുന്നിരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം അവിടെ വിളിക്കും. ഞാനത് വായിക്കാം. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ മർത്യശരീരങ്ങളെ ജീവിപ്പാൻ തക്കണം പ്രാപ്തിയുള്ളിരിക്കുന്ന ഒരു മഹൽ ശക്രി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന ശക്രി നമ്മുടെ ഉള്ളിൽ ഉൾനട്ടിട്ടുണ്ട്. ആവശ്യമായിരിക്കുന്ന സമയത്ത് ഉത്തേജനം നൽകിത്തരുവാനും ആവശ്യമായിരിക്കുന്ന സമയത്ത് പ്രോത്സാഹനം നൽകിത്തരുവാനും ആവശ്യമായിരിക്കുന്ന സമയത്ത് എങ്ങോട്ട് തിരിയണം എന്നുള്ളിരിക്കുന്നതായ നടത്തിപ്പുകൾ നൽകിത്തരുവാനും തക്കൊണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാകയാൽ ദൈവം ഒരിടത്തും തോറ്റവനല്ല. ആ തോൽവി ഇല്ലാത്തതായ ജയത്തിൻ്റെ ജീവിതം നമുക്ക് വേണ്ടി ഒരുക്കുവാനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകി തന്നിരിക്കുന്നത്. രണ്ടാമതായിട്ട്, ഈ ജീവിതം ദൈവികമാണെന്ന് പറയുന്നതിൻ്റെ കാരണം, യോഹന്നാന്റെ സുവിശേഷം 3:6 വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് പ്രത്യേകം ശബ്ദം ഉയർത്തി വായിക്കാം. 3:6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് ഒരാത്മീയമായിരിക്കുന്ന ജനനം നാം പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെക്കാൾ ഉപരിയായി ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ നമ്മൾ നിലനിർത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവത്തിന്മേൽ നമ്മുടെ ആശ്രയത്തിന്മേൽ വ്യതിയാനം വരത്തക്ക രീതിയിൽ ആത്മീയമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകി തരുവാൻ്റെ ഗുണം ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ജഡത്താൽ ജനിച്ചത് ജഡം, എൻ്റെ പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് ഒരു ജഡം ഉളവായി വരുവാൻ്റെ കുടുംബടയായി. ലോകത്തിൽ മനുഷ്യനായി പിറന്നതിൽ ആദമൊഴികെ ബാക്കി എല്ലാവരും ഇപ്രകാരം ഉള്ളിരിക്കുന്ന ഒരു പ്രോസസ്സിൽ കൂടെയാണ് ജനനമെടുത്തിരിക്കുന്നത്. അത് മൃഗങ്ങൾക്കും അതേ വിധത്തിലുള്ളിരിക്കുന്ന വംശവർദ്ധനമാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനനം കൊണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയായിരിക്കുകയില്ല. എന്നാൽ മനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ മരിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം എത്രയെന്ന് വേദപുസ്തകത്തിൽ രേഖിക്കുന്ന പ്രകാരം നശിച്ചു പോകുന്ന മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് അപ്രകാരമുള്ളിരിക്കുന്ന ഒരു ജനന പ്രക്രിയയിൽ നിന്ന് സ്വല്പം വ്യത്യാസം വരുത്തുവാൻ്റെ കൊണ്ടും ദൈവം തൻ്റെ ജനത്തിനായിട്ട് ആത്മാവിൽ ഒരു ജനനം ഉണ്ടാക്കിയിരിക്കുന്നു. ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. കിടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്നതായ ദൈവത്തിൻ്റെ വചനത്താൽ നമുക്കൊരു ജനനം ലഭിപ്പാൻ്റെ കൊണ്ടും ഇടയായി എന്നുള്ളിരിക്കുന്നതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന പരമാർത്ഥം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ വീഴ്ത്തപ്പെടുവാൻ്റെ കൊണ്ടും ഇടയാകുകയും അതിൻ്റെ പരിവർത്തനശേഷിയുടെ മുമ്പാകെ നാം നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുകയും അതിനുമേലൊഴിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് നാം ദൈവമക്കളായി തീരുവാൻ്റെ കുടമിടയാകുകയും ചെയ്തു. നേരത്തെ നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു, പിശാചെന്ന പിതാവിൻ്റെ മക്കളായിരുന്നു. ഈ പരമാർത്ഥങ്ങളൊക്കെയും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജന്മം പ്രാപിപ്പാൻ്റെ കുടമിടയായപ്പോൾ നമുക്കിടവിൽ ഇനി അവകാശം പറയുവാൻ്റെ കൊണ്ടും ശത്രുവിനെ യാതൊരു ശക്തിക്കും അനുവദിച്ചു കൊടുക്കാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ വകയായി, ദൈവത്തിൻ്റെ സമ്പാദ്യമായി, ദൈവത്തിൻ്റെ സ്വത്തായി നാം രൂപാന്തരപ്പെട്ട് വരേണ്ടതിനായിട്ട് ആത്മാവിലുള്ളിക്കുന്ന ഒരു പൊതുജനനം നമുക്ക് നൽകിത്തരുവാൻ്റെ കുടമ്പടയായി. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ദൈവദത്തമായിരിക്കുന്ന ജീവിതമാണെന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാൻ്റെ കൊണ്ടും സാധിക്കുന്നത് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീർന്നവരാണ് എന്നുള്ളിരിക്കുന്ന ഒരു പ്രസ്താവന നമുക്കിവിടെ കാണുവാൻ്റെ കൊണ്ടും സാധിക്കുന്നുണ്ട്. രണ്ട് പത്രോസ് ഒന്നിൻ്റെ നാല്, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ളിരിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടകളികളായി തീരുവാൻ ഇടവരുന്നു. നാം പോകേണ്ടുന്ന പാത എന്തെന്ന് വഴി തെറ്റി പോകുവാൻ്റെ കൊണ്ടുപടയാകാതെ നാം ജീവിക്കേണ്ടിരിക്കുന്ന പാതയെ യഥാസ്ഥാനത്താക്കിയിരിക്കുന്നെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന യേശു എന്നിരിക്കുന്ന ഒരു രക്ഷാപുരുഷൻ നമ്മുടെ മുൻപിലുണ്ട്. യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു, മഹോന്നതങ്ങളിലേക്ക് കരേറിപ്പോയി, ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുള്ളിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന സത്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ദൈവസഭയെക്കുറിച്ചുള്ളിരിക്കുന്ന അതിശ്രേഷ്ഠകരമായിരിക്കുന്ന ചില പ്രസ്താവനകളും വേദപുസ്തകത്തിലുണ്ട് എന്നുള്ള പരമാർത്ഥം മറന്നുപോകാൻ്റെ കുടമടയാകരുത്. യേശു ക്രിസ്തു ദൈവസഭയെ ഭൂമിയിൽ സ്ഥാപിച്ചു, പരിശുദ്ധാത്മാവിനെ പണിതുകൊണ്ടിരിക്കുന്നു. ഈ രംഗങ്ങളൊക്കെയും ഓർപ്പിക്കുമ്പോൾ തന്നെ ക്രിസ്തു തൻ്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം സ്വർഗത്തിൽ ചുമ്മാതെ ഇരിക്കുകയാണെന്നുള്ളിരിക്കുന്നതായ ഒരു ചിന്തയിൽ നാം ആയിപ്പോവാൻ്റെ കുടമ്പടയാകരുത്. അനുദിനം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സതിൽ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ദൈവസഭയിൽ കൂടി തൻ്റെ സാന്നിധ്യം ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. സകലത്തെയും നിറയ്ക്കുന്ന നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നുള്ളിരിക്കുന്നതായ വാക്യപ്രയോഗം എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ്റെ കൊണ്ടും സാധിക്കുന്നുല്ലോ. ദൈവസഭയെ ജയാളിയായിട്ട് ഭൂമിയിൽ അവതരിപ്പിക്കാനായിട്ടാണ് ദൈവപുത്രൻ പദ്ധതിയിട്ടത്. അതുകൊണ്ട് ഭൂമിയിൽ ജയകരമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ്റെ കൊണ്ടും ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്ന സകല ഒത്താശകളും സകല നന്മകളും സകല ഉപാധികളും സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിളിക്കുന്ന ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറയുമ്പോൾ യേശു ക്രിസ്തു ഏതെല്ലാം രംഗങ്ങളിൽ വിജയമെടുത്തോ, തൻ്റെ സൗമ്യത കൊണ്ട്, തൻ്റെ വിനയം കൊണ്ട്, തൻ്റെ വചനജ്ഞാനം കൊണ്ട്, തൻ്റെ പലവിധമായിരിക്കുന്ന ദൈവദത്തമായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ഉപാധികൾ കൊണ്ട് എവിടെയൊക്കെ ജയമെടുത്തോ അതുപോലെ നാമം വിജയികളായി തീരുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാക്കി തീർക്കുവാനിരിക്കുന്ന പന്ഥാവ് വിശാലമായി തുറന്നുകൊണ്ട് നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത്. നാലാമതായിട്ട് നമ്മുടെ ജീവിതം ദൈവദത്തമാണെന്ന് പറയുന്നതിന് കാരണം നിത്യജീവനെ കുറിച്ചുള്ളിരിക്കുന്ന ഒരു വലിയ ആശ നിത്യജീവനെ കുറിച്ച് നമുക്ക് ഉണ്ട്. നിത്യജീവൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ നാശം സംഭവിക്കാത്ത ഒരു നിത്യതയിൽ നാമും നമ്മുടെ പ്രിയപ്പെട്ടവരും കർത്താവിനോടുകൂടി വാഴുന്നതായ ഒരു സുദിനം വേദപുസ്തകം നമ്മെ വരച്ചു കാണിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം എല്ലാ കുഞ്ഞുങ്ങൾക്കു പോലും മനഃപ്പാഠമായിരിക്കുന്ന ഒരു വാക്യമാണല്ലോ. വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യമെന്ന ആ വാക്യത്തെ പല വേദപണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ്റെ കൊണ്ടും ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് ആ വാക്യം നമുക്കറിയാമല്ലോ. നിത്യത ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ വൈശിഷ്ട്യം മനുഷ്യന് വേണ്ടി പങ്കുവെക്കുവാൻ്റെ കൊണ്ടും ദൈവം ഒരുക്കിയ പദ്ധതിയാണ് രക്ഷ. രക്ഷയിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും അതിപ്രധാനമായിരിക്കുന്ന നന്മ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ ജീവിതങ്ങൾക്കും ഒരാരംഭമുണ്ട്. നാം ഈ ലോകത്തിൽ മനുഷ്യനായി പിറക്കുന്നതിന് മുൻപേ തന്നെ യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ളിരിക്കുന്ന ദൈവത്തിൻ്റെ തിരഹിതത്തിൽ മാത്രമേ നാം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വി ഗോട്ട് എ ഡേ ഓഫ് ബിഗിനിങ്, നമുക്കൊരാരംഭ ദിനമുണ്ട്. അതെല്ലാവരുടെയും നമ്മുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ ഹൃദയ അമ്മയുടെ ഉദരത്തിനുള്ളിൽ നാം ഉത്ഭുതമായിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് എങ്ങനെയായി കഴിഞ്ഞാലും ഒരു കാര്യം നമുക്ക് നിശ്ചയമാണ്, നമ്മുടെ ജീവിതത്തിന് ഒരാരംഭമുണ്ടായിരുന്നു. എന്നാൽ ആരംഭമുള്ളവനായിരിക്കുന്നതായ ഈ മനുഷ്യന് അവസാനമില്ലാതാക്കുവാൻ്റെ കൊണ്ടും നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് ചെലവഴിപ്പാൻ്റെ കൊണ്ട് വിളിക്കുന്ന പദ്ധതിയാണ് യേശു ക്രിസ്തു രക്ഷയിൽ കൂടി നമുക്ക് തയ്യാറാക്കിയത്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ദൈവമേ നീ തലമുറ തലമുറയായ ഞങ്ങളുടെ ദൈവമാകുന്നു, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നമേ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുന്നമേ അനാദിയായും ശാശ്വതമാകും ദൈവമാകുന്നു എന്ന് വിളിക്കുന്ന ആ സങ്കീർത്തന ഭാഗം നമുക്ക് സുപരിതമാണല്ലോ. അവിടെ അനാദിയായും ശാശ്വതമായും എന്ന് വിളിക്കുന്ന മലയാള ട്രാൻസ്ലേഷൻ ഫ്രം എവർ ലാസ്റ്റിംഗ് ടു എവർ ലാസ്റ്റിംഗ് എന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് അറിയാമല്ലോ. ദൈവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ആരംഭമില്ല, അതുപോലെ തന്നെ അവസാനവുമില്ല. യേശു ക്രിസ്തു അത് വീണ്ടും പ്രഖ്യാപിക്കുവാൻ തൊക്കെ ഇടയായി, ഞാൻ അൽഫയാകുന്നു, ഞാൻ ഒമേഗയാകുന്നു, ഞാൻ ആരംഭമാകുന്നു, ഞാൻ അവസാനമാകുന്നു. ആരംഭവും അവസാനവും കാലാതീതനായിരിക്കുന്ന ദൈവത്തിന് ഇല്ല എന്ന് വിളിക്കുന്ന പരമാർത്ഥം നമുക്കറിയാമല്ലോ. എങ്കിലും ഹല്ലേലൂയ, ദൈവം തൻ്റെ മഹാസ്നേഹത്തിൽ തൻ്റെ ജനത്തെ അന്തമില്ലാതിരിക്കുന്ന നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തൊക്കെ പദ്ധതിയിടുകയും ആ പദ്ധതി കാലത്തിൻ്റെ സമ്പൂർണതയിൽ ലോകത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന പദ്ധതിയെക്കുറിച്ചാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ നാല് വക കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നാം ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഉയരത്തിൽ നിൽക്കുന്ന ഒരു ജനനം നാം പ്രാപിച്ചിരിക്കുന്നു. ദിവ്യസ്വഭാവത്തിൽ നമ്മെ പങ്കാളികളാക്കി തീർക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഉള്ളിരിക്കുന്ന വാക്തത്വവും നമുക്ക് നൽകി തന്നിരിക്കുന്നു. എന്നീ കാരണങ്ങളാൽ നമ്മുടെ ജീവിതം ദൈവികമായിരിക്കുന്ന ഒരു ജീവിതമാണെന്ന് വിളിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ്റെ കൊണ്ട് ഇടയാകരുത്. ഇതിനെ തുലച്ചു കളയുവാൻ്റെ കൊണ്ടും ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ഇതിനെ നശിപ്പിച്ച് കളയുവാനും ഇതിന്മേൽ പുഴുക്കത്ത് ഉണ്ടാക്കുവാനും നമുക്ക് അനുവാദമില്ല. ഈ ജീവിതം ദൈവദത്തമാകയാൽ വല്ലവിധേയനെയും പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരെന്ന് വിളിക്കുന്ന പുനരുത്ഥാനം പ്രാപിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നമ്മുടെ ആത്മാവിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം എന്ന് വിളിക്കുന്ന കാര്യവും മറന്നു പോകാൻ്റെ കൊണ്ടും ഇടയാകരുത്. രണ്ടാമതായിട്ട് നാം തോക്കാതിരിപ്പാനായിട്ട് ദൈവം നൽകി തന്നിരിക്കുന്ന നന്മ, വീഴ്ച പറ്റാത്തതായ ഒരു മാർഗദർശി നമുക്കുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ പോലും തെറ്റുപറ്റാതിരിക്കുന്ന ഒരു വലിയ വഴികാട്ടി നമ്മുടെ നമുക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:13 നമുക്ക് എല്ലാവർക്കും സുപരിതമായിരിക്കുന്ന വേദഭാഗമാണല്ലോ. അതിപ്രകാരം എഴുതിയിരിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ച് തരികയും ചെയ്യും എന്ന് എഴുതിയിരിക്കും. സത്യത്തിൻ്റെ ആത്മാവ് നിൽക്കുന്ന വഴികാട്ടി നമുക്കുണ്ട്. വഴിയറിയാത്തവന് മറ്റൊരുവരെ വഴി നടത്തുവാൻ്റെ കൊണ്ടും സാധിക്കുകയില്ല. കുരുടനെ വഴികാട്ടാൻ സാധിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതര മനുഷ്യരെ പോലെ അജ്ഞാതമായിരിക്കുന്ന മണ്ഡലങ്ങൾ പല മനുഷ്യനുണ്ടെങ്കിലും അജ്ഞാതമായി മറിഞ്ഞിരിക്കുന്ന ഒന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇല്ല. സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വഴികാട്ടുന്ന ശുശ്രൂഷയെക്കുറിച്ച് യെശയ്യാപ്രവാചകൻ ഇപ്രകാരം പാടിയിരിക്കുന്നു. അതിൻ്റെ യെശയ്യാപ്രവാചകൻ 35:8 അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന പേരാകും. ഒരശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയും ഇല്ല. ഭോഷന്മാരായിരിക്കുന്ന വഴിപോക്കർക്ക് പോലും തെറ്റിപ്പോകാതിരിക്കത്തക്ക ഇതിൽ കൈക്ക് പിടിച്ച് നടത്തുന്നതായ ദൈവ സാന്നിധ്യത്തെയാണ് സത്യത്തിൻ്റെ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്കുള്ളിരിക്കുന്ന മാർഗദർശി, നമ്മുടെ കാര്യസ്ഥൻ, നമ്മുടെ ഗൈഡ്, നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നതായ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുമെന്നുള്ളിരിക്കുന്ന ആലോചന നമ്മുടെ ഉള്ളിൽ നൽകി തന്നുകൊണ്ട് നമ്മെ നടത്തുന്നതായ പരിശുദ്ധാത്മാവിന് വീഴ്ച പറ്റാതിരിക്കുന്ന ഒരു ആത്മാവാണ്. ഹല്ലേലൂയ, ആത്മാവ് പ്രവചിച്ചാൽ സത്യമായിരിക്കും. ആത്മാവ് കാര്യങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിരിക്കും. ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന വഴി സത്യമായിരിക്കും. ആത്മാവ് നമ്മെ കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നത് സത്യത്തിലേക്കായിരിക്കും. ആകയാൽ സത്യത്തിൽ നിന്ന് ഇതരമായിരിക്കുന്ന ഒരു പദ്ധതിയും പരിശുദ്ധാത്മാവിനില്ല. ദൈവത്തിൻ്റെ നീതിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്ന ഒരു പദ്ധതിയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനില്ല. ആകയാൽ നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന വഴികാട്ടി, ഒരു ഇൻഫാലബിൾ ഗൈഡ് അല്ലെങ്കിൽ വീഴ്ച പ്രാപിക്കാത്ത ഒരു മാർഗദർശിയാണ്, അല്ലെങ്കിൽ വീഴ്ച പ്രാപിക്കാത്ത ഒരു നടത്തിപ്പുകാരനാണ് എന്നതിലേക്ക് പരമാർത്ഥം മറന്നു പോകാൻ്റെ കുടുംബറയാകരുത്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നു? ഒരു കാരണവശാലും നാം തോറ്റു പോകരുത്. ഒരു കാരണവശാലും നാം പരാജിതരായിത്തീരരുത്. എന്നെ തോൽപ്പിച്ച് കളഞ്ഞുവെന്ന് എൻ്റെ ശത്രു എന്നെക്കുറിച്ച് പറയാതിരിപ്പാനായിട്ട്, ശത്രുവിന്മേൽ അധികാരമുള്ളവനും ശത്രുവിനെ ആട്ടിപ്പായ്പാൻ്റെ കൊണ്ടും പ്രാപ്തനുമായിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. മൂന്നാമതായിട്ട് ഹല്ലേലൂയ, നാം തോറ്റുപോകാതിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതായ ഒരു വലിയ കാര്യം, ദൈവം നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം കരുതിയിട്ടുണ്ട് എന്നുള്ളിരിക്കുന്നതായ ഒരു വലിയ സത്യമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു വേദഭാഗം മനസ്സിലാക്കാമല്ലോ. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി പെരുമാറ്, നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ ഉള്ളിൽ കൃപ പെരുക്കുവാൻ കൊണ്ടും ദൈവം ശക്തനാകുന്നു എന്നാണ് പൗലോസ് അസന്നിഗ്ധമായിരിക്കുന്ന ഭാഷയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ കലവറയിൽ ഒന്നിനും മുട്ടില്ല എന്നിരിക്കുന്ന പരമാർത്ഥമാണ് പൗലോസ് ഇവിടെ ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നാം പലപ്പോഴും ആവശ്യങ്ങളുടെ മുമ്പ് വരുമ്പോൾ പതറിപ്പോകാറുണ്ട്. നമുക്കൊരു വിവേചന ശക്തി ഉള്ളത് കൊണ്ട്, നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ളത് കൊണ്ട്, നമുക്കൊരു പൊതുവിജ്ഞാനം ഉള്ളത് കൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ്റെ കൊണ്ടും എനിക്ക് പ്രാപ്തിയില്ല എന്നും ഞാൻ ബലഹീനനാണെന്നുള്ള ഒരു 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 വിലയിരുത്തൽ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുവാൻ്റെ കൊണ്ടും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളിരിക്കുന്ന ജീവിതങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒന്നാണ് നിങ്ങളിൽ സകല കൃപയും വർദ്ധിച്ചു വരേണ്ടത് പെരുക്കി വരുമാറ, നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു എന്നുള്ളിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമെന്നുള്ളിരിക്കുന്നതായ എഫേസ്യലേഖനത്തിലെ വാക്യം നമുക്ക് സുപരിതമാണല്ലോ. നമ്മുടെ ഏത് ബലഹീന നിമിഷത്തിലും ശക്തി പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്നതായ ഒരു ശക്തിയുടെ സ്രോതസ്സാണ് ദൈവം എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകുവാൻ്റെ കുടുംബടയാകരുത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നോ ദൈവത്തിൻ്റെ പുത്രനെന്നോ സ്വർഗീയപിതാവായിരിക്കുന്ന മഹത്സ്നേഹത്തിൻ്റെ പ്രത്യേകതയെന്നോ എങ്ങനെ വ്യാഖ്യാനിച്ചാലും തെറ്റില്ല. നമ്മുടെ ആവശ്യങ്ങളെ അഭിമുഖീകരിപ്പാൻ്റെ ഗുണം നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രാപ്തനാകുന്നു. നാം ഭൗതികമായിരിക്കുന്ന പല വിഷയങ്ങളുടെ മുമ്പിലും പതർന്നു വരാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം, ഒരു ഭവനത്തിൻ്റെ നിർമ്മാണം, ഒരു വാഹനം വാങ്ങിക്കുക, ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, ഒരു നല്ല ജോലി കിട്ടുക, ഇങ്ങനെ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ അത് കിട്ടുമോ, അത് ലഭിക്കുമോ എന്നൊക്കെയും നാം സംശയിച്ചു പോകാറുണ്ട്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ഉടമസ്ഥാവകാശമുള്ളവനായിരിക്കുന്നതായ കർത്താവിന് നമ്മുടെ ആവശ്യങ്ങളെ അഭിമുഖീകരിപ്പാൻ്റെ കൊണ്ടും തക്കതായിരിക്കുന്ന സമയത്ത് കൃപ പകരുവാൻ്റെ കൊണ്ടും കഴിയുമെന്നുള്ളിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ്റെ കുടുംബടയാകരുത്. നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ നാം ഭ്രമിച്ചു പോകുന്നതാണ് പലപ്പോഴും നാം തോറ്റു പോകാൻ്റെ കൊണ്ടും കാരണം. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ ശത്രു ഉല്ലസിക്കേ മരുതേ എന്നാണല്ലോ നാം ആദ്യം വായിച്ചു കേൾക്കുവാൻ്റെ കുടുംബടയായത്. ദൈവമക്കളായിരിക്കും നാം നമ്മുടെ സുരക്ഷാബോധം മറന്നു കളഞ്ഞതിന് ശേഷം, ദൈവമക്കളായിരിക്കും നാം പലപ്പോഴും ദൈവത്തിങ്ങളിരിക്കുന്ന ഉറപ്പും ധൈര്യവും തള്ളിക്കളഞ്ഞതിന് ശേഷം അലയുന്നവരായി കാണുവാൻ്റെ കൊണ്ടും ശത്രുവിന് നമ്മെക്കുറിച്ച് ആഗ്രഹമുണ്ട്. അത് നിറവേറാതിരിക്കാനായിട്ട് നമ്മുടെ സകല ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ളിരിക്കുന്നതൊക്കെയും സ്വർഗത്തിലെ ദൈവം കരുതിയിട്ടുണ്ട് എന്ന് വിളിക്കുന്ന പരമാർത്ഥമാണ് ഈ ഭാഗത്ത് നമുക്ക് കേൾക്കുവാൻ്റെ കുടമ്പടയായത്. നമ്മൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ആ ഭൗതികമായിരിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, ആത്മീയമായും ഉന്നത മാനദണ്ഡത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ മനസാക്ഷിക്ക് തൃപ്തമാവുകോളും ദൈവത്തിൻ്റെ സ്വരൂപം നമ്മുടെ ഹൃദയത്തിൻ്റെ ദർപ്പണങ്ങളിൽ തെളിയിക്കുവാൻ്റെ കൊണ്ടും ദൈവം പ്രാപ്തനാകുന്നു എന്നുള്ള പരമാർത്ഥം മറന്നു പോകാൻ്റെ കുടുംബയാകരുത്. ആത്മീയമായി നാം സമ്പന്നരായി തീരുതോറും ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിലിരിക്കുന്ന വിരക്തി ഉണ്ടാകുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പൗലോസിനതുണ്ടായിരുന്നു, പത്രോസിനതിനുണ്ടായിരുന്നു, 1-ാം നൂറ്റാണ്ടിലെ ഭക്തന്മാർക്ക് അതുണ്ടായിരുന്നു. നാം വന്നു പാർക്കുന്നതായ ഈ 21-ാം നൂറ്റാണ്ടിലുള്ളിരിക്കുന്ന ഭക്തന്മാർക്കും ഭൗതിക വിഷയങ്ങളോട് വിരക്തി ഉണ്ടായതിൻ്റെ കാരണം ആത്മീയമായിരിക്കുന്ന ഒരു വലിയ കാഴ്ചപ്പാട്, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കലവറയിലെ സമ്പന്നത വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ അവർക്ക് കാണുവാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നുള്ളിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ്റെ കുടമ്പടയാകരുത്. 4-ാമതായിട്ട് നാം തോറ്റുപോകാതിരിക്കേണ്ടതിനായിട്ട് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ഒരു വലിയ ഉപാധി, നാം സഹായം ആവശ്യമുള്ളപ്പോൾ പ്രാപിപ്പാനായിട്ട് അല്ലെങ്കിൽ സഹായിപ്പാനായിട്ട് ദൈവം നമ്മുടെ മുമ്പേ ഉണ്ട് എന്നുള്ളിക്കുന്ന പരമാർത്ഥം ദൈവവചനം നമ്മെ വിളിച്ചറിയിക്കുന്നു. ഇബ്രായലേഖൻ 2-ാം അധ്യായത്തിൻ്റെ 17-ും 18-ും വാക്യുമ്പോൾ, അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സഹദർശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിപ്പാൻ്റെ കൊണ്ടും ദൈവത്തിൻ്റെ സാമീപ്യം നമ്മുടെ മുമ്പാകെയുണ്ട്. കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, അവനെ ജയിക്കുവാൻ്റെ കൊണ്ടും ശാസിനെ കഴിഞ്ഞില്ല. അനേക ഭക്തന്മാർ പ്രകോപനങ്ങളിൽ അകപ്പെട്ടു പോയി, ആ പ്രകോപനങ്ങളുടെ നടുവിൽ കൂടെ ശത്രു മുതലെടുക്കുവാൻ്റെ കൊണ്ട് സമ്മതിക്കാതെ തക്ക സമയത്ത് സ്വർഗത്തിലേക്ക് നോക്കി വിടുതലും വിമോചനവും പ്രാപിപ്പാൻ്റെ ഗുണം ഭക്തന്മാർക്ക് ഇടയായിട്ടുണ്ട്. നമ്മെ പലപ്പോഴും പീഡിപ്പിക്കുന്ന ഒരു വിഷയം, ഞാൻ തോറ്റുപോകുമോ, ഈ വിഷയത്തിലും ജയമെടുക്കുമോ, മുൻപോട്ട് പാദങ്ങളെ വെച്ചു കഴിഞ്ഞാൽ ഞാൻ തണുപോകുമോ മുതലായിരിക്കുന്ന ചിന്താ വിഷയങ്ങളാണ്. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം, നാം തണുപോകുന്നുവെങ്കിൽ നമ്മെ ഉദ്ധരിപ്പാൻ്റെ കൊണ്ട് മതിയായവനായിരിക്കുന്ന ഒരു കർത്താവ് നമ്മെ കരുത്തിന് പിടിക്കും. പത്രോസ് കടലിൽ താണുപോകാൻ്റെ കൊണ്ട് നമ്മളെയായി ഇറങ്ങി വരിക എന്ന് കൽപ്പിച്ചവനായിരിക്കുന്ന ദൈവം താണുപോയിരിക്കുന്ന പത്രോസിനെ ഉദ്ധരിപ്പാൻ്റെ കൊണ്ടും പ്രാപ്തനായിരുന്നു. ആകയാൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ, ശോധനകൾക്ക് നാം വിധേയപ്പെടുമ്പോൾ, പലവിധമായിരിക്കുന്ന പാപത്തിൻ്റെ പ്രകോപനങ്ങൾ നമ്മെ മാടി വിളിക്കുമ്പോൾ, നേരാംവണ്ണം ജീവിപ്പാൻ താല്പര്യമുള്ളവനെ സഹായിപ്പാൻ്റെ കൊണ്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ശക്തിയേറിയതാണെന്ന് വിളിക്കുന്ന പരമാർത്ഥവും നമ്മെ ഓർപ്പിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഈ തോൽവി കൂടാതെ നാം ജീവിക്കേണ്ടതിനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു മറ്റൊരു ഉപാധി, നമുക്ക് വേണ്ടി ദൈവം ശക്തിയെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. യൂദായുടെ ലേഖനം 24-ാം വാക്യം നാം വായിക്കുമ്പോൾ, വീഴാറവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അതിൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ എന്ന് എഴുതിയിരിക്കും. നാം വീണുപോകുമെന്ന് നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മെ പരാജയബോധം ഉളവാക്കുമ്പോൾ, ഇല്ല നീ വീഴുകയില്ല, നിന്നെ താങ്ങുവാൻ്റെ കൊണ്ടും പ്രാപ്തനായവൻ ഒരുവൻ കൂടെയുണ്ട്, മഹിമാസന മുമ്പാകെ എത്തിക്കുന്നത് വരെയും വിശ്വസ്തയോട് നിന്നെ വഴി നടത്തുവാൻ്റെ കൊണ്ടും പ്രാപ്തനായിരിക്കുന്ന ഒരുവൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ളിരിക്കുന്ന ഉറപ്പ് ദൈവത്തിൽ കൂടി നമുക്ക് ലഭിപ്പാൻ്റെ കൊണ്ടും ഇടയാകുന്നു. വീഴാറവണ്ണം മുമ്പോട്ട് പോകുവാൻ്റെ കൊണ്ടും, ഹല്ലേലൂയ, നാം വീഴുമെന്ന് തോന്നുമ്പോൾ നമ്മെ കരങ്ങളിൽ വഹിപ്പാൻ്റെ കൊണ്ടും, നാം തകർന്നുപോയി എന്ന് ശങ്കിക്കുമ്പോൾ നമ്മെ റീബിൽഡ് ചെയ്യുവാൻ്റെ കൊണ്ടും, നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ള പരമാർത്ഥവും മറന്നു പോകുവാൻ്റെ കൊണ്ടും ഇടയാകരുത്. അടുത്തതായിട്ട് നമ്മുടെ ജീവിതം തോൽക്കുവാൻ പാടില്ല എന്ന് വെച്ചുകൊണ്ട് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത് ഒരു വലിയ വിജയം നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള പരമാർത്ഥമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗങ്ങൾ, 57-ും 58-ും വാക്യങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കും. നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ടതായ ഒരു വിജയം നമുക്കുണ്ട്. ലോകത്തിൽ സകല ജ്ഞാനികളും സകല ബലവാന്മാരും സകല ധനവാന്മാരും അല്ലെങ്കിൽ ലോകത്തിലെ ശ്രേഷ്ഠത കൊണ്ട് അങ്ങേയറ്റത്ത് എത്തിയിരിക്കുന്ന സകല ദൈവ മനുഷ്യനും ഒരുപോലെ കീടങ്ങുന്നതായ ഒരു വലിയ ശക്തിയാണ് മരണം. ഗ്ലോറി ടു ഗോഡ്. പ്രായത്തിൽ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, രംഗങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, മുഖാന്തരങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, ഏതായാലും എല്ലാവർക്കും വേണ്ടിയും മരണം കാത്തു നിൽക്കുന്നു എന്നുള്ള പരമാർത്ഥം മറന്നു പോകാൻ്റെ കുടമടയാകരുത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പോലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പഴയ പിതാക്കന്മാർ പലപ്പോഴും മരണത്തെ ഭീതിയോടുകൂടി കണ്ടിരുന്ന രംഗങ്ങൾ പഴയ നിമിത്തം കാണുവാൻ്റെ ഗുണം സാധിക്കുന്നുവല്ലോ. അതിനപ്പുറത്തായിട്ട് ഒരു നിത്യതയുടെ വാഴ്ച എപ്രകാരമായിരിക്കും എന്നുള്ള വെളിപ്പാട് പ്രാപിക്കാതെയാണ് പലപ്പോഴും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും ഒക്കെയും കടന്നുപോയത്. ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് ഒരിക്കൽ മക്കളോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടുകൂടി പാതാളത്തിൽ ഇറക്കും. അബ്രഹാമിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അബ്രഹാം മരിച്ച തൻ്റെ ജനത്തോട് ചേർന്നു. യോശുവ പറഞ്ഞത്, സകല ഭൂവാസികളുടെയും വഴിയായിട്ട് ഞാൻ പോകുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പോലെ ഉള്ളിരിക്കുന്ന നിത്യതയെക്കുറിച്ച് ഉള്ളിരിക്കുന്ന വെളിപ്പാടും ആ വലിയ പ്രകാശനവും അവരുടെ ജീവിതത്തിൻ്റെ മേലില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞതോടുകൂടി എന്ത് സംഭവിക്കുന്നു ഉള്ളിക്കുന്ന വെളി വ്യക്തമായി പറയുവാൻ തക്കൊണ്ടും പഴയ നിയമത്തിലെ പലരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദുഃഖസത്യം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്ന വേദഭാഗം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. മരണത്തെക്കുറിച്ച് ഉള്ളിരിക്കുന്ന നമ്മുടെ ഭീതി അകറ്റുവാൻ്റെ ഗുണം കർത്താവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മരണത്തിനപ്പുറത്ത് എന്ത് സംഭവിക്കുന്നുള്ള ശരിയായ ദർശനം യേശു ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് പ്രാപിപ്പാൻ്റെ കൊണ്ടുമിടയായത്. കർത്താവ് മരണത്തെ ജയിച്ച് 3-ാം ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് പുറമേ വരുവാൻ്റെ കൊണ്ടുമിടയായി. ഞാൻ മരിച്ചവനായിരുന്നു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പത്മോസിൽ വെച്ച യോഹന്നാനോട് പറയുമ്പോൾ ഈ മഹത്തരമായിരിക്കുന്ന സത്യമാണ് അവിടെയും കർത്താവ് വിളിച്ചറിയിക്കുന്നത്. നമുക്ക് ഭയകാരണമായിരുന്ന ലോകത്തിലെ ഒരു മനുഷ്യനും ശരിയായി നമ്മെ ആശ്വസിപ്പാൻ്റെ കൊണ്ടും അപ്രാപ്തമായിരുന്നായ ലോകത്തിലെ ഏത് മതാധികാരിക്കും നമ്മുടെ സ്ഥിതി എന്തായിത്തീരുമെന്ന് ആധികാരികമായി പറയുവാൻ്റെ കൊണ്ടും സാധ്യമല്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്ന വഴികാട്ടുകളെ പോലെ അവിടെവിടെയായിട്ട് ആയിരുന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങൾ എന്നോട് സദൃശന്മാരായിത്തീരും. ഗ്ലോറി ടു ഗോഡ്. ആകയാൽ ദൈവത്തിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അംശങ്ങളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തിയിരിക്കുകയും വിശ്വസിക്കുന്നത് സകല ദൈവജനത്തിനും ഒരു വലിയ വിജയം വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരിക്കും. സാത്താൻ കർത്താവിനോട് തന്നെ എതിരിടുന്ന ഭാഗങ്ങൾ നമുക്ക് അറിയാമല്ലോ. ദൈവത്തിൻ്റെ ചില ഭാഗങ്ങളെ കോട്ടി വളച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും കർത്താവിനെ പ്രലോഭിപ്പാൻ കൊണ്ട് അവൻ ശ്രമിച്ചപ്പോൾ അതേ വചനം തന്നെ ഉപയോഗിച്ചുകൊണ്ട് സാത്താൻ തക്കതായിരിക്കുന്നു മറുപടി നൽകി കൊടുക്കുവാൻ കൊണ്ടും കർത്താവ് പ്രാപ്തനായിരുന്നു. നിന്നെ കൈകളിന്മേൽ വഹിക്കേണ്ടതിന് ഹല്ലേലൂയ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ളിരിക്കുന്ന വാക്യങ്ങളും മറ്റും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ശരിയായിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് വ്യതിയലിപ്പിച്ചുകൊണ്ട് കർത്താവിനെ പ്രകോപിപ്പാൻ്റെ കൊണ്ടും ശത്രു ശ്രമിച്ചുവെങ്കിലും വചനത്തിൻ്റെ ഉടമയായിരിക്കുന്ന കർത്താവ് അതിൽ വീണു പോകാൻ്റെ കൊണ്ടും ഇടയായില്ല. മരണത്തെക്കുറിച്ച് നമുക്ക് എന്തായിത്തീരുമെന്നുള്ളിരിക്കുന്ന സങ്കല്പം മനുഷ്യ കഥകളല്ല, കിഴവിക്കഥകളല്ല, ലോകത്തിൻ്റെ ഫിലോസഫിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതല്ല. ലോകത്തിൽ ദൈവത്തിൻ്റെ സമനായി തൻ്റെ ഹല്ലേലൂയ സന്നദ്ധയിൽ പ്രബോധമായിട്ടിരിക്കുന്ന ഓപനകുമാരൻ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി നമ്മളൊരുവരെ പോലെ മനുഷ്യാവതാരം എടുത്തതിന് ശേഷം കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട്, നിന്ദകൾ സഹിച്ചുകൊണ്ട്, അപമാനങ്ങൾ സഹിച്ചുകൊണ്ട് മരണമടയുകയും അതോടുകൂടി തൻ്റെ ജീവിതം അവസാനിച്ചില്ല എന്ന് മാനവജാതിയെ പഠിപ്പിക്കാനായിട്ട് മൂന്നാമത്തെ ദിവസം കല്ലറയെ ഭേദിച്ചുകൊണ്ട് വെളിയിൽ വരുവാൻ്റെ കൊണ്ടും ഇടയാവുകയും ചെയ്തു. ആകയാൽ ഹല്ലേലൂയ, വേദപുസ്തകം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം അറിയുന്നു. അവൻ വരുമ്പോൾ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ ശക്തി പിടിക്കുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. സാധ്യതയുണ്ടോ എന്നോ, അങ്ങനെ സംഭവിക്കാൻ ഇടമുണ്ടോ എന്നുള്ളിരിക്കുന്ന സംശയം അവശേഷിപ്പിക്കുന്ന പ്രസ്താവനകളല്ല, അസന്നിഗ്ധമായി ഡെഫിനറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് രേഖപ്പെടുത്തിയിരിക്കും. നാം വിജയിക്കുവാനായിട്ട് ഉണ്ടാക്കപ്പെട്ടവരാണ്. നാം വിജയിക്കപ്പെടുവാനായിട്ട് ഹല്ലേലൂയ യേശു ക്രിസ്തു വില കൊടുത്ത് വാങ്ങിയവരാണ്. പരാജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സൂക്ഷിപ്പാൻ്റെ ഗുണം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം പരാജയപ്പെട്ടു പോയെങ്കിൽ നമ്മുടെ കുഴപ്പമായിരിക്കും. ദൈവമുണ്ടാക്കിയിരിക്കുന്ന പദ്ധതികളുടെ കുറവ് കൊണ്ടോ ന്യൂനതകൾ കൊണ്ടോ നാം പരാജയപ്പെട്ടു പോയെന്ന് ദൈവത്തെ കുറ്റം ആരോപിപ്പാൻ്റെ ഗുണം സാധ്യമല്ലാതിരിക്കുന്ന രീതിയിൽ നമ്മുടെ ഭീതിയുടെയും നമ്മുടെ ശങ്കയുടെയും നമ്മുടെ സംശയത്തിൻ്റെയും എല്ലാ പഴുതുകളും അടച്ചു കഴിഞ്ഞതിന് ശേഷം വിജയിക്കുന്നവരായി വിജയിക്കുന്നവളായി വിജയിക്കുന്നവനായി നമ്മെ കാണുവാൻ്റെ ഗുണം കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനായിരിക്കുന്ന പദ്ധതികളും കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണല്ലോ നമുക്ക് കേൾക്കുവാൻ്റെ ഗുണം ഇടയായത്. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ്റെ ഗുണം സാധിക്കുന്ന എന്തുകൊണ്ട് നാം തോറ്റുപോകുന്നു. തോക്കാതിരിപ്പാൻ്റെ ഗുണം ദൈവം ഇത്രത്തോളം ഉപാധികളെ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശദമായി കേൾക്കുവാൻ്റെ ഗുണം ഇടയായല്ലോ. നാം തോക്കാതിരിപ്പാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വലിയ നന്മകളെക്കുറിച്ചും വലിയ ഉപാധികളെക്കുറിച്ചും ഒക്കെയും കേൾക്കുവാൻ്റെ ഗുണമിടയായി. എങ്കിലും ലോകത്തിൽ ഇന്ന് വരെയും ഒരു മനുഷ്യൻ പോലും ഞാൻ പൂർണ്ണമായി വിജയിച്ചു എന്ന് അവകാശപ്പെടുവാൻ്റെ ഗുണം സാധ്യമല്ലാതിരിക്കുന്ന രീതിയിൽ പരാജയത്തിൻ്റെ കരുനിഴലുകൾ അതാത് ചില ജീവിതങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് വിതറിക്കിടക്കുന്ന കാണുവാൻ്റെ ഗുണം സാധിക്കുന്നു. എന്തുകൊണ്ടാണ് നാം പരാജയപ്പെട്ടു പോകുന്നു? പരാജയത്തിന് തക്കതായിരിക്കുന്ന കാരണം നമ്മിൽ തന്നെ ഉളവായി വരുന്നു എന്നുള്ളിരിക്കുന്ന പരമാർത്ഥമാണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്. 100% വിജയം പ്രാപിച്ച ഒരുവൻ പോലും ലോകത്തിലില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ഞാനത് പറയുമ്പോൾ പത്രോസും പൗലോസും ആദ്യമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരും ഈ കാലചംക്രമണത്തിനിടയിൽ കൂടി നൂറ്റാണ്ടുകളിൽ കൂടി കടന്നു പോയിരിക്കുന്ന വീരന്മാരായിരിക്കുന്ന സകല വിശുദ്ധന്മാരും ആ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്നത് നിസ്തർക്കമാണല്ലോ. എന്നാൽ എന്തുകൊണ്ട് നാം തോറ്റുപോകുന്നു? ജെറമ്യാ പ്രവചനം ഹല്ലേലൂയ 2:13 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നു. ജെറമ്യാ 2:13 എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പുട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ദൈവത്തെ കൈവിട്ട് കളയുക എന്നുള്ളതാണ് നമ്മുടെ പരാജയത്തിൻ്റെ മൂല കാരണം. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പ്രവാചകനിൽ കൂടി സംസാരിക്കുന്നത് എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. ഒന്ന്, ജീവജലത്തിൻ്റെ ഉറവയായിരിക്കുന്ന എന്നെ അവർ ഉപേക്ഷിച്ചു. രണ്ടാമതായിട്ട് വെള്ളമില്ലാതിരിക്കുന്ന കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ അവർ കുഴിപ്പാൻ്റെ കുടമ്പടയായി. ദൈവത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തുക സാധ്യമല്ല. എന്നാൽ മനുഷ്യർ അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. They are trying to find out a substitute for the living God. ജീവിക്കുന്ന ദൈവത്തിന് പകരമായി മറ്റൊന്നിനെ പ്രതിഷ്ഠിപ്പാൻ്റെ കുടുംബം അവർ ആഗ്രഹിക്കുക. ആ അർത്ഥത്തിലാണ് ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടി ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ജീവജലത്തിൻ്റെ ഉറവയായിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് കിണറുകളെ, വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കാൻ. മനുഷ്യൻ എത്ര തന്നെ ഉയർന്നാലും, ഓബദ്യാവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴുകനെ പോലെ ഉയർന്ന നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് പിടിച്ചെറുക്കുവാൻ്റെ കൊണ്ണം പ്രാപ്തനായിരിക്കുന്ന ദൈവത്തെ മറന്നുകളഞ്ഞതിന് ശേഷം മെക്കാനിക്കൽ ഉപാധികൾ ഉണ്ടാക്കി ലോകത്തിൽ മനുഷ്യൻ്റെ കൈവേലകളായിരിക്കുന്ന ഉപാധികളിൽ കൂടി പറന്നുയരുവാൻ്റെ കൊണ്ണം മനുഷ്യൻ ശ്രമിക്കുമ്പോൾ സങ്കടക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ച് കളയുന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ മൂലകാരണം. യേശു ക്രിസ്തു തോറ്റവനല്ലായിരുന്നു. യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നവരും തോക്കാതിരിപ്പാനായിട്ടാണ് ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ പ്രാപ്തനായിരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പൊട്ടക്കിണറുകളെ കുഴിച്ചതായ ഇസ്രായേൽ ജനത്തെ പോലെ ആത്മീയമായിരിക്കുന്ന സന്തോഷമോ ഭൗതികമായിരിക്കുന്ന നന്മകളോ തരുവാൻ തക്കണം പ്രാപ്തിയില്ലാതിരിക്കുന്ന ഊമവിഗ്രഹങ്ങളെയും അതുപോലെ ഉള്ളിരിക്കുന്നതായ ശൂന്യമാക്കുന്നതായിരിക്കുന്ന ചിന്താഗതികളെയും ഒക്കെ മനുധാവനം ചെയ്യുവാൻ തക്കണം ദൈവജനം എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് തയ്യാറാകുമ്പോഴാണ് പരാജയത്തിൻ്റെ ഒന്നാം അധ്യായം ആരംഭിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിലുള്ളിരിക്കുന്ന പിടിവാശികളാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. 81-ാം സങ്കീർത്തനത്തിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേലിനെ കൂട്ടാക്കിയതുമില്ല, അതുകൊണ്ട് അവർ സ്വന്തം ആലോചനകൾ പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ച് കളഞ്ഞു എന്നുള്ളിരിക്കുന്ന വേദഭാഗം നമുക്ക് അറിയാമല്ലോ. ഹല്ലേലൂയ. സ്റ്റബണ്നെസ് അല്ലെങ്കിൽ വല്ലാതിരിക്കുന്നതായ പിടിവാശി, ദുർവാശി ദൈവസ്ഥാനത്ത് വെച്ച് പുലർത്തുന്നതാണ് പരാജയത്തിൻ്റെ കാരണം. ദുർവാശിക്കാരായിരിക്കും നമുക്ക് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാതിരിക്കെ ആ പരമാർത്ഥത്തെ ഉൾക്കൊള്ളുവാൻ്റെ കൊണ്ടിടയാകാതെ എൻ്റെ വാശി കൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യം നേടിയെടുക്കുമെന്നുള്ളിരിക്കുന്ന ഹുങ്ക് വെച്ച് പുലർത്തുവാൻ്റെ കൊണ്ട് നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകൾ ലളിതമായതുകൊണ്ട് ഒരു കാരണം കൊണ്ടായിരിക്കാം അനുസരിപ്പാൻ്റെ കൊണ്ട് നാം പലപ്പോഴും തയ്യാറാകാതിരിക്കുന്നത്. കർത്താവിൻ്റെ കൽപ്പനകൾ ലളിതമാണ്, കാരണം കഠിനമേറിയിരിക്കുന്ന ചില കൽപ്പനകൾ ദൈവം തന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുമ്പിൽ സകലജാതികളും ദുഷ്ടന്മാരായി അല്ലെങ്കിൽ അനുസരണക്കെട്ടവരായി തീർന്നു പോകാൻ്റെ കുടമ്പടയായി. മനുഷ്യൻ്റെ പരിമിതികളെ അറിയുന്നവനായിരിക്കുന്ന കർത്താവ് അവൻ്റെ പരിമിതികൾ അവനെ തള്ളിക്കളയുവാൻ്റെ കുടമ്പടയാകാതെ തന്നോടുകൂടി വസിപ്പാനുള്ളിരിക്കുന്നതായ മാനവജാതിയുടെ കഴിവ് ഏതുമില്ല എന്ന് മനസ്സിലാക്കിയവനായിരിക്കും ദൈവം. കഴിവുകളാൽ തികഞ്ഞവനായ ഒരു രക്ഷാനായകനെ നമുക്കുണ്ടാക്കി നമുക്കൊരുക്കി തന്നിട്ട് അവൻ്റെ രക്ഷയുടെ അവൻ്റെ രക്തത്തിൻ്റെ മറവിൽ നമ്മയും വിജയികളാക്കി തീർക്കുവാൻ്റെ കൂടെ ദൈവത്തിന് പദ്ധതിയിട്ടു. എന്നാൽ ഈ ദൈവിക സത്യത്തെ, ദൈവത്തിൻ്റെ ഈ മഹത്തരമായിരിക്കുന്ന പദ്ധതിയെ തയ്യാറാക്കുവാൻ്റെ കൂടം അംഗീകരിപ്പാൻ്റെ കൂടം തയ്യാറാകാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ദുശാഠ്യക്കാരായി തീർന്നു പോയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തോൽവിക്ക് പലപ്പോഴും കാരണം. വ്യർത്ഥമാക്കി തീർക്കുന്നതായ പിതൃപാരമ്പര്യത്തിൻ്റെ തണലിൽ നാം ഏതാണ്ടൊക്കെ മുഹുങ്ക് കൊള്ളാറുണ്ട്. നമ്മുടെ കുടുംബ പാരമ്പര്യം ഇതാണെന്നും മാർത്തോമാ സ്ലീഹായുടെ അനുയായികളാണെന്നും അല്ലെങ്കിൽ അതുപോലെ ഉള്ളിരിക്കുന്ന ഉന്നതമായിരിക്കുന്നതായ ക്രിസ്തീയ പാരമ്പര്യം വെച്ച് പുലർത്തിച്ചിരുന്ന മാതാപിതാക്കളുടെ പരമ്പരകളാണ് നമ്മളെന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ലളിതമായിരിക്കുന്ന ദൈവകൽപ്പനകളെ നാം പുറം കഴിക്ക് തട്ടിക്കളയാറുണ്ട്. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിപ്പാത്ത കൊണ്ട് പലർക്കും പ്രയാസം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം നിന്നെ നീതിമാനായി എണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്യുമോ എന്ന് നാം സംശയിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ നീതീകരണം അല്ലെങ്കിൽ നമ്മുടെ കുറ്റത്തെ ഇല്ലാതാക്കി തീർത്ത് കഴിഞ്ഞതിന് ശേഷം, ഹരിച്ചു കഴിഞ്ഞതിന് ശേഷം, രക്തത്താൽ മായ്ച്ചു കളഞ്ഞതിന് ശേഷം അതിന് തെളിവായി നാം സ്നാനപ്പെടണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാനസാന്തരത്തിൻ്റെ അടയാളമായി അല്ലെങ്കിൽ വീണ്ടും ജനനത്തിൻ്റെ വിളിച്ചോതലായിരിക്കുന്ന മുഴുകൽ സ്നാനം പ്രാപിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയാസമില്ലാത്തതായതുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാൻ തക്കൊണ്ടും വലിയ വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. കൂടുതൽ വ്യാഖ്യാനങ്ങളൊന്നുമില്ലാതെ രക്ഷ നമ്മൾ നകന്നു പോകാൻ്റെ കൊണ്ടും കാരണം വിശ്വസിക്കാതിരിക്കുന്നതും സ്നാനമേൽക്കാതെ ഇരിക്കുന്നതുമാണ്. മറ്റൊരുപാട് ഉപാധികളും വ്യാഖ്യാനങ്ങളും ഒക്കെയും അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ടെങ്കിലും ഏറ്റവും ലളിതമായിരിക്കുന്ന അർത്ഥമാണ് ഞാൻ പറയുവാൻ്റെ കുടമ്പടയായത്. എന്നാൽ ഞാൻ ഇന്ന കുടുംബക്കാരനാണ്, ഞാൻ വേറെ വലിയ കുടുംബക്കാരനാണ്, ഞാൻ ഇന്നടത്തു നിന്ന് വന്നതാണ്, മറ്റൊരു രാജ്യത്ത് മിഡിൽ ഈസ്റ്റ് ഒരു രാജ്യത്തു നിന്ന് വന്നതാണ്, ഇങ്ങനെയുള്ളിരിക്കുന്ന അവകാശവാദങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലോചനയെ നമുക്ക് വൃഥാവാക്കി കളയുവാൻ തക്കണം സാധിക്കും ഇടയാകുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്പിച്ചിരിക്കുന്ന ദുശഠ്യമാണ്. ഇസ്രായേൽ ജനത്തിന് നടുവിൽ അനേകർ ഛേദിക്കപ്പെടുവാൻ ഇടയായത് ദുശാഠ്യമുള്ളിരിക്കുന്ന ഒരു ജനമായിട്ട് അവരെ അവശേഷിച്ചത് കൊണ്ടാണ്. കേൾവിക്കാരെ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും തന്നെ ശ്രദ്ധിച്ചു നോക്കുക, ദുശാഠ്യ നിമിത്തം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പരാജയരായി തീർന്നു പോകാൻ തക്കൊണ്ടും ഇടയാകാതെ ജയിക്കുന്നവരായിരിക്കാൻ തക്കൊണ്ടും ദൈവത്തിൻ്റെ ആലോചന ശിരസ വഹിപ്പാൻ തക്കൊണ്ടും തയ്യാറാകുക. മൂന്നാമതായിട്ട് നാം തോറ്റുപോകുന്നതിൻ്റെ ഒരു കാരണം നാം വെച്ചു പുലർത്തുന്നതായ മാനുഷീയ ഭയമാകുന്നു. നമുക്ക് എല്ലാവർക്കും സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗം നമുക്കറിയാമല്ലോ, ശൗമേലിൻ്റെ 1 15 അധ്യായത്തിൻ്റെ 24 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ശൗൽ ശമുവേലിനോട് ഞാൻ ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്ക് അനുസരിച്ചതിനാൽ യഹോവയുടെ കൽപ്പനയും നിന്റെ വാക്കും ലംഘിച്ച് പാപം ചെയ്തിരിക്കുന്നു. ശൗലിൻ്റെ തോൽവിയെക്കുറിച്ച് താൻ ബോധ്യം വരുത്തി കഴിഞ്ഞതിന് ശേഷം തൻ്റെ തോൽവി തൻ്റെ പരാജയം കൊണ്ടാണെന്ന് അംഗീകരിപ്പാൻ്റെ കൊണ്ടുമ്പടെയാകാതെ ശൗൽ നല്ല ഒരു ഉപാധിയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാന് ജനത്തെ ഭയപ്പെട്ടു പോയി. ഒരു വലിയ കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു വലിയ താരതമ്യ പഠനം ഇതിൻ്റെ മുമ്പിൽ കാണുവാൻ്റെ കൂടെ നമുക്ക് സാധിക്കും. മനുഷ്യനെ ഭയപ്പെടുന്നവന് ദൈവത്തെ അനുസരിപ്പാൻ്റെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സ്തേപാനോസ് ദൈവത്തെ അംഗീകരിക്കാനും മനുഷ്യനെ കുറിച്ചിരിക്കുന്ന ഭയത്തിൽ നിന്ന് വിമുക്തി നേടുവാൻ്റെ കൊണ്ടും ഇടയായതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു. പലപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായം ദൈവഹിതത്തിന് വിരുദ്ധമായിരിക്കും. പലപ്പോഴും മനുഷ്യൻ്റെ ആലോചന മനോഹരമായിട്ട് തോന്നിയാലും ദൈവാലോചനയ്ക്ക് വിപരീതമായിരിക്കും. ജനത്തെ ഭയപ്പെട്ടുകൊണ്ട് പാപം ചെയ്യുവാൻ്റെ കൊണ്ടും ഇടയായി എന്ന് ശൗല് സമ്മതിക്കുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം മാത്രമേ നമ്മുടെ മാർഗദർശിയായിട്ട് നാം അംഗീകരിക്കാവൂ. ആട്ടിൻകുട്ടിയുടെ തോലുമഴിഞ്ഞുകൊണ്ട് ചെന്നായ്ക്കളായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ആത്മീയന്റെ പരിവേഷം കിട്ടിക്കൊണ്ട് നമ്മെ സമീപിച്ചേക്കും. അവൻ്റെ വാചകങ്ങൾ മധുരമേറിയതായിരിക്കും, അവൻ്റെ സമീപനങ്ങൾ വളരെ ലളിതമായിരിക്കും, അല്ലെങ്കിൽ നമ്മെ വശംവദരാക്കുവാനൊടിക്കുന്ന അവൻ്റെ എല്ലാ തന്ത്രങ്ങളും നമ്മുടെ മുമ്പിൽ ഇടുമ്പോൾ, ഓ ഇവൻ ദൈവപുരുഷനാണ്, ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണെന്നൊക്കെ നമുക്ക് വിധി എഴുതി പോകും. ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മെ ചതിപ്പാനായിട്ട് അനേകർ ലോകത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളവയാണോ എന്ന് ശോധന ചെയ്യണമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭയപ്പെടേണ്ട മനുഷ്യനെ മാത്രം ഭയപ്പെടുക, എന്നാൽ ദൈവത്തെക്കാൾ ഉപരിയായി ഭയപ്പെടുവാൻ്റെ കൂടം മനുഷ്യനെ ഭയപ്പെടുവാൻ്റെ കൂടം ഇടയാകരുത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലളിതമായിരിക്കും, അത് വളരെ ഈസി ആയിരിക്കും, പെട്ടെന്ന് നിറവേറ്റിയെടുക്കാമെന്നതായിരിക്കും. എന്നാൽ നിന്നെ ഞാൻ കൊന്നുകളയും, കുടുംബത്തിൽ നിറക്കി വിട്ടുകളയും, നിനക്ക് ഞാൻ വീതം തരികയില്ല, നിന്നെ ഞാൻ തള്ളിക്കളയും എന്നും പറഞ്ഞ് പറ്റി നമ്മെ പേടിപ്പിപ്പിക്കുന്നതായ സമൂഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ മുൻപിൽ മാനവ ഭീതി വെച്ചു പുലർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനിടയാകാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പിൻപറ്റിയാൽ നാം തോറ്റുപോകാൻ്റെ കൊണ്ടും ഇടയാവുകയില്ല. നാലാമതായിട്ട് ലോകമയത്വമാണ് നമ്മുടെ പരാജയത്തിന് ഒരു കാരണം. കർത്താവിനെ മറന്നു കളയുന്നത്, നമ്മുടെ ദുശാഠ്യം, മനുഷ്യനെ ഭയപ്പെടുന്നത്, ഇതൊക്കെ നമ്മുടെ പരാജയത്തിന് കാരണമാകുന്നത് പോലെ തന്നെ ലോകമയത്വം നാം വെച്ചു പുലർത്തിയാൽ അത് നമ്മുടെ പരാജയത്തിന് കാരണമായിത്തീരും. മത്തായിയുടെ സുവിശേഷം 13:22 വാക്യത്തിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതായ വിത്തുകൾ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. ഹല്ലേലൂയ. ഉപമ നമുക്കറിയാമല്ലോ, വിതയ്ക്കുന്നതിൻ്റെ ഉപമയാണ് മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിച്ചു കേൾക്കുവാൻ്റെ കുടുംബയായത്. നാം എന്തുകൊണ്ട് വചനം കേട്ടിട്ടും അത് പ്രയോജനമായിട്ട് ഭവിക്കുന്നില്ല? വചനം കേൾക്കുമ്പോൾ അത് മനോഹരമായിട്ട് അംഗീകരിപ്പാൻ്റെ കൊണ്ട് നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മെ നിർബന്ധിക്കുന്നു, നമ്മൾ അത് അംഗീകരിക്കണം എന്നൊക്കെയും ആഗ്രഹിക്കുന്നു. നമ്മുടെ മനസ്സാക്ഷിയുടെ ഹേമത്താൽ ഇനി ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാം പ്രതിഷ്ഠ എടുക്കുന്നു. കൺവെൻഷൻ ബന്ധലിൽ നിന്നോ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നിന്നോ നാം എഴുന്നേറ്റ് വെളിയിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങൾ ആര് ക്രമീകരിക്കും? എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, വിവാഹപ്രായമെത്തിയിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, എൻ്റെ സ്വത്തിൻ്റെ, എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, എൻ്റെ സ്വത്തിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ പലതിനെ കുറിച്ച് വിളിക്കുന്ന ചിന്തകൾ വന്നിട്ട് ഇനിയും കുറച്ചുകൂടി കഴിയട്ടെ, അല്പം കൂടി കഴിയട്ടെ, കാര്യങ്ങൾക്കൊക്കെയും ഒരു നീക്കുപോക്ക് വരുത്തി കഴിഞ്ഞതിന് ശേഷം കർത്താവിനെ അംഗീകരിക്കാമെന്നുള്ള ഒരു തീരുമാനം, ഒരു ഉപശാന്തിയുടെ തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ തൊക്കൊണ്ടമടയാകും. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നേക്കാൾ ഉപരിയായി ലോകത്തിൻ്റെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളെയും ഒക്കെയും കണ്ടുകൊണ്ട് ഈ ലോകമയത്വം നമ്മുടെ ഉള്ളിൽ കടന്നു പോകുന്നതാണ് പരാജയത്തിൻ്റെ അടുത്ത കാരണം. ഗ്ലോറി ടു ഗോഡ്. ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിപ്പാൻ തൊക്കൊണ്ട് കഴിയുകയില്ല. യേശുക്രിസ്തുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ തൊക്കൊണ്ടും കഴിയുകയില്ല. രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിപ്പാൻ തൊക്കൊണ്ടും ആരെക്കൊണ്ടും സാധിക്കുകയില്ല. ഒന്നുകിൽ ലോകത്തിൻ്റെ പിന്നാലെ പോയി നാശത്തിൽ നിപതിക്കുക, അല്ലെങ്കിൽ ലോകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഗ്രീക്കിലെ ഒരു വലിയ ക്രൈസ്തവ പണ്ഡിതനായിരിക്കുന്ന അത്തനാസിയോസ് എന്ന് പറയുന്ന സഭാപിതാവ് ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, അത്തനാസിയസ് കോൺട്രാ മൺട്രം, അത്തനാസിയോസ് ലോകത്തിന് എതിരെ എന്ന്. ഗ്ലോറി ടു ഗോഡ്. ഒരു കാര്യം മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കും, നമ്മുടെ തലമുറയിൽ ജീവിച്ച അതീവ ഗംഭീരന്മാരായിരിക്കുന്ന ഭക്തന്മാരുടെ ചരിത്രമോ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലന്മാരുടെയും ദൈവസഭയുടെ ഇതര അംഗങ്ങളുടെയും ഒക്കെയും വിജയത്തിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല എന്നുള്ളിരിക്കുന്ന എബ്രായ ലേഖന വ്യാഖ്യാനം വാക്കുകൾ അവരുടെ ജീവിതത്തിന്മേൽ എത്രത്തോളം അർത്ഥന്യം ആവശ്യം ഫലം അർത്ഥപൂർണമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കും. ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സേവിപ്പാൻ തൊക്കൊണ്ടും പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണം ദൈവത്തെക്കാൾ ഉപരിയായി നാം ലോക സുഖത്തെയും ലോകത്തിലുള്ളിരിക്കുന്ന താടിമോടികളെയും അതിൻ്റെ പളപളപ്പും അതിൻ്റെ തിളക്കവും കാണുവാൻ നമ്മുടെ കണ്ണുകൾ തിരിക്കുന്നതാണ് എന്നുള്ളിക്കേണ്ട പരമാർത്ഥം നാം മനസ്സിലാക്കിക്കൊള്ളണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. 106 സങ്കീർത്തനത്തിൻ്റെ 34 വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ, ഞാനതിവിടെ വായിക്കാം. 106 സങ്കീർത്തനം 34 വാക്യം. യഹോവ തങ്ങളോട് നശിപ്പിപ്പാൻ കൽപ്പിച്ചതുപോലെ അവർ ജാതികളെ നശിപ്പിച്ചില്ല, അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ചു. വാഗ്ദത്ത് നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ജാതികളെ നിങ്ങൾ അനുകരിക്കരുത്, അവരെ ഉന്മൂലനാശം വരുത്തണം എന്നുള്ളിരിക്കുന്ന കൽപ്പനകളൊക്കെ നമുക്കറിയാമല്ലോ. പഴയ നിയമത്തിലെ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ജാതികളെ നശിപ്പിക്കാതെ ദൈവവചനത്തോട് അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവർക്ക് വന്ന പരാജയത്തിൻ്റെ ചരിത്രവും വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നുപോകാൻ്റെ കുടുംബയാകരുത്. ദൈവകൽപ്പനകളെ നാം കേട്ട് കഴിഞ്ഞാൽ അതനുസരിപ്പാനുള്ളിരിക്കുന്ന ആഹ്വാനവും നിർബന്ധവും നമ്മുടെ മനസ്സാക്ഷിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവശബ്ദത്തിന് വിപരീതമായി ഒരു പ്രവർത്തനവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതിരിക്കാൻ്റെ കൊണ്ട് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അനുസരണക്കേട് ഏദൻ തോട്ടത്തിൽ ആരംഭിച്ചു. ഇതപര്യന്തമുള്ളിരിക്കുന്ന എല്ലാ മനുഷ്യരിലും അനുസരണക്കേടിൻ്റെ ആത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നുള്ള പരമാർത്ഥം മറന്നു പോകരുത്. അനുസരണക്കേടിൻ്റെ മക്കൾ എന്നുള്ളിരിക്കുന്ന പ്രയോഗം പൗലോസ് ഉപയോഗിച്ചതായിട്ട് വേദപുസ്തകം നമുക്കറിയാമല്ലോ. നാം അനുസരണക്കേടിൻ്റെ മക്കളല്ല, നാം പിശാശിൻ്റെ മക്കളല്ല, ദൈവത്തോട് ചേർന്ന് നടന്നുകൊണ്ട് ദൈവത്തിന് പരിപൂർണമായിട്ട് വിധേയപ്പെടുന്നതായ ദൈവകൽപ്പനയ്ക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ ശബ്ദം എന്ത് കഴിഞ്ഞാലും മറിയമൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവീൻ എന്നുള്ളിരിക്കുന്ന സമർപ്പണത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയത്തിലെത്തിച്ചേരുവാൻ തക്കണം സാധിക്കുകയുള്ളൂ എന്നുള്ളിരിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ തക്കണം ഇടയാകരുത്. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന്മേലിരിക്കുന്ന ഉറപ്പ് നാം അസ്ഥാനത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദിനവൃത്താന്തങ്ങളുടെ 2 16 7 വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന രാജാവായിരിക്കുന്ന ആസാ രാജാവിന് പറ്റിയതായിരിക്കുന്ന ഒരു വലിയ പ്രമാദത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അതിപ്രകാരമാണ്, ആ കാലത്ത് ദർശകനായിരിക്കുന്ന ഹനാനി യഹൂദ രാജാവായിരിക്കുന്ന ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കും. സിറിയൻ രാജാവ് തനിക്കെതിരായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആസയ്ക്ക് അനുകൂലമായി തന്നോട് ചേർന്ന് നിൽക്കുവാൻ തൊക്കെ യഹൂദ രാജാവും ഇസ്രായേൽ രാജാവും ഒക്കെ ഒരുമിച്ചുണ്ടായിരുന്നത്. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളിരിക്കുന്ന ആ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് ദൈവത്തിലുള്ളിരിക്കുന്ന ആശ്രയത്തെ സഹ രാജാക്കന്മാരിൽ അർപ്പിപ്പാൻ തൊക്കെ ആസയ്ക്കിടയായി. അതുകൊണ്ട് അവർ പരാജയപ്പെട്ടു പോയ ചരിത്രവും നമുക്ക് അറിയാമല്ലോ. ആ ഭാഗം നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ ദൈവത്തിലുള്ളിരിക്കുന്ന ആ ഉറപ്പ്, ദൈവവാക്യത്തിന്മേലുള്ളിരിക്കുന്ന നമ്മുടെ ഉറപ്പ് മനുഷ്യൻ അർപ്പിപ്പാൻ്റെ ഗുണം ഇടയാകരുത്. മനുഷ്യൻ ഒഴിക്കുന്ന വാക്തത്വങ്ങളെക്കാൾ ഉപരിയായി ദൈവവാക്തങ്ങളെ കാണുവാൻ്റെ ഗുണം നമുക്കിടയാകണം. മനുഷ്യൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ദൈവവാക്കുകളെ മറന്നു കളയുവാൻ്റെ ഗുണം നമുക്കിടയാകരുത്. ഹിസ്കിയാ രാജാവിൻ്റെ കാലത്ത് സംഭവിച്ചതായ ഒരു സംഭവത്തിൽ ഇപ്രകാരം ഭേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. യുദ്ധം യഹോവയ്ക്കുള്ളതാണെങ്കിൽ തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തിരിക്കുന്ന യഹോവ അവരടുത്ത് പോലും തോറ്റിട്ടില്ല എന്നും ജയത്തിലേക്ക് നമ്മെ നടത്തുവാൻ്റെ ഗുണം തനിക്ക് കഴിയുമെന്ന് വിളിക്കുന്ന പരമാർത്ഥം മറന്നു പോകാൻ്റെ ഗുണം ഇടയാകാതെ ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ അസ്ഥാനത്ത് പ്രയോഗിക്കാനും കാണുവാനും നമുക്ക് ഇടയാകരുത്. അടുത്തതായിട്ട് നമ്മുടെ തന്നെ നിഗളം നമ്മുടെ തോൽവിക്ക് കാരണമായി ഭവിക്കാം. യോശുവയുടെ പുസ്തകം 9:14 വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു. നമുക്ക് സംഭവങ്ങൾ എല്ലാവരും അറിയാമല്ലോ. ഗിബയോന്യർ എന്ന് പറയുന്നതായ ഒരു കൂട്ടം ആൾക്കാർ വളരെ ഉപായരൂപേണ യോശുവയുടെ മുമ്പിൽ തങ്ങളുടെ കാര്യം സാധിച്ചതായ പശ്ചാത്തലമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എണ്ണത്തിൽ കുറഞ്ഞവരായിരിക്കുന്ന ഈ ഗിബയോന്യ നിവാസികളെ തോൽപ്പിച്ചു കളയാമെന്ന് തൻ്റെ സ്വന്തം അഹങ്കാരത്തിൽ അല്ലെങ്കിൽ സ്വന്തം പ്രൗഢിയിൽ യോശുവ കണക്ക് കൂട്ടുവാൻ്റെ കൊണ്ടും ഇടയായി. എന്തുപറ്റി? ഗിബയോന്യരെ നശിപ്പിച്ചു കളയുവാൻ്റെ കൊണ്ട് നിവൃത്തിയില്ലാത്തവരായി. അവൻ്റെ യാഗപീഠത്തിനും വേണ്ടി വിറകുകീറുന്നവരും വെള്ളം കോരുന്നവരുമായി അവരെ നിയമിക്കേണ്ടി വന്നിരിക്കുന്ന ഒരു ഗതികേട് ഉണ്ടാകുവാൻ്റെ കുണമിടയായി. ദൈവാലോചന ചോദിക്കാതെ, ദൈവത്തോട് അഭിപ്രായം ചോദിക്കാതെ, സകലതയെയും തനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യോശുവ ചില കാര്യങ്ങൾ തീരുമാനിപ്പാൻ്റെ കുണം ഇടയായി. പരാജയം ദൈവജനത്തിൻ്റെ ഇടയിൽ കലർപ്പുണ്ടായി. ഗിബയോൻ വാസികളായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇസ്രായേൽ ജനത്തോടുകൂടി വസിപ്പാൻ്റെ കുണം ഇടയായി എന്നുള്ളതാണ് പരാജയം. പലപ്പോഴും നമ്മുടെ അഹങ്കാരത്തിൽ നാം ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ശാരീരിക ബലം കൊണ്ട്, നമ്മുടെ ഭാഷാജ്ഞാനം കൊണ്ട്, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സമ്പത്തിൻ്റെ സമൃദ്ധിയിൽ ഈ കാര്യം നിസ്സാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പലപ്പോഴും പരാജയത്തിലല്ലേ അവസാനിക്കുന്നത്? പലപ്പോഴും അത് ദയനീയമായ വിധത്തിൽ പരാജയപ്പെടുന്നു പോകുന്നതിൻ്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ എന്നെ കൊണ്ട് ഇത് സാധിക്കും എന്ന് വിളിക്കുന്ന കണക്കൂട്ട് വരുമ്പോഴാണ് നാം പരാജയപ്പെട്ടു പോകാൻ്റെ കുടമ്പടിയാകുന്നത്. ആകയാൽ നമ്മുടെ അഹങ്കാരം നമ്മുടെ പരാജയത്തിന് കാരണമായി ഭവിക്കാം. നമ്മുടെ പരാജയത്തിന് പ്രാധാന്യമേറിയിരിക്കുന്ന മറ്റൊരു കാരണം നമ്മുടെ പ്രാർത്ഥന മുടക്കി കളയുന്നതാണ്. ഏത് പണ്ഡിതനായാലും, ഏത് ശക്തനായാലും, ഏത് ബലവാനായാലും നിത്യമായി ഒരു 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 ദിനം പ്രതി എന്ന് വിളിക്കുന്ന അടിസ്ഥാനത്തിൽ ദൈവമായിരിക്കുന്ന ഒരു സമ്പർക്കം വെച്ച് പുലർത്തുന്നില്ല എങ്കിൽ അത് നമ്മുടെ പരാജയത്തിൽ ഭവിപ്പാൻ്റെ കൊണ്ടുമിടയാകും. യേശുവിൻ്റെ ശിഷ്യന്മാർ ചന്ദ്രരോഗിയായിരിക്കുന്ന ബാലനെ സൗഖ്യമാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയത് നമുക്കറിയാമല്ലോ. പരാജയപ്പെട്ടിരിക്കുന്ന പല വീരന്മാരെ കുറിച്ചും വേദപുസ്തകം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവവുമായിരിക്കുന്ന സമ്പർക്കം തങ്ങൾക്കില്ലാതെ, ദൈവാലോചന കേൾക്കുവാൻ്റെ കൊണ്ണം ചെവി ചായ്ക്കാതെ, ദിവസം കുറഞ്ഞത് 2-3 പ്രാവശ്യമെങ്കിലും ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചുകൊണ്ട് ദൈവമായിട്ട് സമ്പർക്കം പുലർത്തുവാൻ വിളിക്കുന്ന മനസ്സില്ലാതെയും പ്രാർത്ഥനയില്ലാതെ കാര്യങ്ങൾ നടത്തുവാൻ്റെ കൊണ്ണം നാം പലപ്പോഴും തയ്യാറാകുന്നത് കൊണ്ടാണ് നമ്മുടെ പരാജയം ഉണ്ടാകുവാൻ്റെ കൊണ്ണം കാരണം. യോബിൻ്റെ പുസ്തകം 15:4 നീ ഭക്തി വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ധ്യാനം മുടക്കിക്കളയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ധ്യാനം മുടങ്ങിപ്പോയാൽ നിനക്ക് ഭവിച്ച പോലെ ഒഴിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുമെന്നാണ് യോബിൻ്റെ സ്നേഹിതനായിരിക്കുന്ന എലിഫസ് യോബിനെ ഓർപ്പിക്കുന്നത്. ധ്യാനം മുടങ്ങിപ്പോയാൽ പരാജയം സുനിശ്ചിതം. ദൈവമായിരിക്കുന്ന ബന്ധം അറ്റുപോയാൽ പരാജയം തീർച്ച തന്നെ. അങ്ങനെ ഭവിക്കാതിരിക്കേണ്ടതിനായിട്ട് ദിവസം തോറും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായി, ദൈവമായിട്ട് സമ്പർക്കം പുലർത്തുന്നവരായി, ഒരു സ്നേഹിതനെന്ന വണ്ണം ദൈവത്തോട് മുഖാമുഖമായി സംവാദിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉയർന്നു വരുന്നില്ല എങ്കിൽ നാം പരാജയത്തിൽ തന്നെ ആയിത്തീർന്നു പോകും. അടുത്തതായിട്ട് പരാജയത്തിൻ്റെ കാരണം, എനിക്കൊന്നിനും മുട്ടില്ല, ഞാൻ എല്ലാം കൊണ്ടും ധനികനാണ് എന്ന് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നതായ ഭാഗമാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഏത് ഭാഗമാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വെളിപാട് പുസ്തകം 3:17 ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിഞ്ഞിരിക്കിയാൽ അറിയാതിരിക്കിയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളി വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഇത്രത്തോളം ഞാൻ ആത്മനായി ജീവിച്ചു, ഇത്രത്തോളം ഞാൻ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു, ഇനി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ആത്മീയനായിരിക്കുന്നു, ഞാൻ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്വയതൃപ്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുവെങ്കിൽ നാം പരാജയത്തിൽ നിപതിക്കുമെന്ന് പറയുവാനൊക്കെ ഉടമ്പടിയാകരുത്, എമ്മടയാകും. ലവോദിക്യാ സഭയ്ക്ക് ഭൗതികമായിട്ടൊരു കുഴപ്പമില്ലായിരുന്നു, സമ്പന്നനായിരുന്നു, ഒന്നിനും മുട്ടില്ല, എല്ലാം ഉണ്ടെന്ന് പറയെങ്കിലും ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അവൻ ദരിദ്രനാകുന്നു, അരിഷ്ടനാകുന്നു, കുരുടനാകുന്നു എന്ന് കാണുവാനൊക്കെ ഉടമ്പടിയാകും. ദൈവദൃശ്യ സംബന്ധമായി ദൈവവിഷയ സംബന്ധമായി സമ്പന്നനാകാതെ ലോകപ്രകാരം സമ്പത്ത് സ്വരൂപിക്കുന്നതായ എല്ലാവരുടെയും ആത്യന്തികമായിരിക്കുന്നതായ അവസാനം ഇങ്ങനെയാണ് എന്നുള്ള പരമാർത്ഥം, പരാജയമായിരിക്കുന്നുള്ള പരമാർത്ഥം ഇത്തരണത്തിൽ ഓർപ്പിക്കട്ടെ. നിസ്സാര കാര്യങ്ങളെ തള്ളിക്കളയുന്നതാണ് നമ്മുടെ പരാജയത്തിൻ്റെ മറ്റൊരു കാരണം. ഉത്തമഗീത പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ചെറുകുറുക്കന്മാരെ പിടിച്ചു തരിക, മുന്തിരിവള്ളിയുടെ വേരറുക്കുന്നതായ കുറുക്കന്മാർ വളർന്നു വന്നു കഴിഞ്ഞാൽ മുന്തിരിവള്ളിക്ക് തന്നെ നാശമായിട്ട് ഭവിക്കുമല്ലോ. ദോഷകരമായി നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നിസ്സാരമായി തള്ളിക്കളയുവാൻ്റെ കുടപടയാകാതെ അതിൻ്റെ പ്രാരംഭ ദിശയിൽ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുവാൻ്റെ ഗുണം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ ഒരു വാക്ക് കള്ളം പറഞ്ഞേക്കും, കൊച്ചു കുഞ്ഞില്ലയോ സാരമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ്റെ കുടപടയാകരുത്. നമ്മുടെ കൗമാരപ്രായമുള്ളിരിക്കുന്ന കുഞ്ഞുങ്ങൾ അല്പം അശുദ്ധി പ്രവർത്തിക്കുകയോ ആസ്വദിക്കുകയോ ചെയ്തു വന്നു നിന്നേക്കാം, സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാൻ്റെ കുടുംബയാകരുത്. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുവാനുള്ള ചുമതല എല്ലാ കുടുംബനാഥന്മാർക്കും ഉണ്ട് എന്ന് വിളിക്കുന്ന പരമാർത്ഥം മറന്നു കളയുവാൻ്റെ കുടുംബയാകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് പാപത്തെ കൊച്ചാക്കി കാണുക, നമ്മുടെ ബന്ധുക്കാരുടെ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരുടെ പാപത്തെ കുഞ്ഞാക്കി കാണുക, നാം ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളായതുകൊണ്ട് അവരുടെ പാപത്തെ ബലഹീനതയെന്ന ഓമനപ്പേര് കൊടുത്ത് താലോലിക്കുക, ഇത് പാടില്ല. ചെറുകുറുക്കന്മാരെ പിടിച്ച് നശിപ്പിപ്പാൻ്റെ കോണം ദൈവവചനം നമ്മെ ആലോചന പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം ദൈവവചനങ്ങളെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ള നമ്മുടെ അൺബിലീഫ്, നമ്മുടെ അവിശ്വാസം നമ്മുടെ പരാജയത്തിന് കാരണമായി ഭവിക്കുന്നു എന്നുള്ള പരമാർത്ഥം നമുക്കറിയല്ലേ, അറിയാമല്ലോ. നമ്മുടെ അവിശ്വാസം നിമിത്തം നമുക്ക് ലഭിക്കേണ്ടിരിക്കുന്ന വിജയം നഷ്ടപ്പെടുത്തി കളയുവാൻ്റെ കൊണ്ണം ഇടയാകരുത്. ദൈവത്തെ അവിശ്വസിച്ചു കഴിഞ്ഞാൽ നന്മയുണ്ടാകുകയില്ല. 78-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യം, അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു, മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഹല്ലേലൂയ. മരുഭൂമിയെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദൂഷണമായിരിക്കുന്ന മരുഭൂമിയാണ്, അവിടെ ധാന്യങ്ങൾ ഉണ്ടാകുകയില്ല, അവിടെ ഹരിതഭംഗിയുള്ളിരിക്കുന്നതായ വൃക്ഷങ്ങളോ അല്ലെങ്കിൽ സസ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ ഉപാധികൾ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവത്തിന് പ്രവർത്തിപ്പാതെ കൊണ്ടും കഴിയുകയില്ല എന്ന് ജനം വിധി എഴുതുവാൻ്റെ കുടമടയായി. നിന്നെ വിളിച്ചിറക്കിയ ദൈവം ഏത് മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടിയാണ് നിന്ന് ജീവിക്കേണ്ടി വന്നത് കഴിഞ്ഞാലും ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പാൻ്റെ കൊണ്ടും വിശ്വസ്തനാകുന്നു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ എന്ന് ചോദിക്കുവാൻ്റെ കൊണ്ടും സാഹചര്യം നിന്നെ നിർബന്ധിച്ചേക്കാം, എന്നാൽ എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഞാൻ യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് പ്രവാചകൻ ചോദിക്കും. ഞാൻ പ്രവർത്തിക്കും, ആരതിനെ തടുക്കുമെന്ന് മറ്റൊരു പ്രവാചകൻ ചോദിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ, ദൈവത്താൽ ഒന്നും അസാധ്യമല്ലോ എന്ന് മറിയ പാടുന്നു. അസാധ്യതയുള്ള പര്യായമായിട്ട് ആരും ദൈവത്തെ കാണുവാൻ്റെ കൊണ്ടമടയാകരുത്. നമ്മുടെ അവിശ്വാസ നിമിത്തം പ്രാപിക്കേണ്ടിയിരിക്കുന്ന നന്മകൾ മുടങ്ങിപ്പോയാൽ നാം പരാജയത്തിൽ ചെന്ന് കലാശിപ്പാൻ്റെ കൊണ്ടമടയാകും. ഏലീശാ പ്രവാചകന്റെ വാക്യം കേട്ടുകൊണ്ട് ഒരു ശമരിയ പടയാളി ഇപ്രകാരം പറഞ്ഞു, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു കഴിഞ്ഞാലും ഈ നന്മ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ശമരിയ പടയാളികളുടെ വീക്ഷണത്തിൽ ദൈവത്തിന് ഉപാധികൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിപ്പാൻ്റെ കോണം സാധിക്കുകയുള്ളൂ. അവൻ ഉപാധികളുടെ ഉപജ്ഞാതാവാകയാൽ ഏത് കാര്യത്തെയും തനിക്ക് അനുകൂലമായി തിരിക്കുവാൻ്റെ കോണം കഴിവുള്ള ദൈവമാകയാൽ കാര്യങ്ങളെ തൻ്റെ പ്രവചനത്തിന് അനുകൂലമാക്കി തിരിച്ചുകൊണ്ട് അവിശ്വാസികളുടെ വായെ അടയ്ക്കുവാൻ്റെ കോണം ദൈവം പ്രാപ്തനാകുന്നു. നമ്മുടെ അവിശ്വാസ നിമിത്തം നമുക്ക് ലഭിക്കേണ്ടിരിക്കുന്ന നന്മ മുടങ്ങിപ്പോയി എന്ന് വരാതിരിപ്പാൻ്റെ കൊണ്ടും ദൈവം കൽപ്പിച്ചതിനെ ഉവ എന്ന് കൽപ്പിച്ചതിനെ ഉവ എന്നും ഇല്ല എന്ന് കൽപ്പിച്ചതിനെ ഇല്ല എന്നും അംഗീകരിപ്പാൻ്റെ കൊണ്ടും നമ്മുടെ മനസാക്ഷി നിർബന്ധിക്കുമാറാകട്ടെ. ഈ കാരണങ്ങളാണ് നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. മൂന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പരാജയം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. നാം തോറ്റാലും തോറ്റു എന്ന് സമ്മതിപ്പാൻ നമുക്ക് പ്രയാസമുണ്ട്. നാം പരാജയപ്പെട്ടു പോയാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പരാജയത്തിന് വെള്ളപൂശുവാൻ്റെ കൊണ്ണും നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. നാം അങ്ങനെ പലവിധമായിരിക്കുന്ന വിധത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് മനസാക്ഷരമായി ഉത്ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ പരാജയം മറ്റുള്ളവർ കാണാതിരിപ്പാൻ്റെ കൊണ്ടും മറച്ചു പിടിപ്പാൻ്റെ കൊണ്ടും നാം താല്പര്യപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ പരാജയം ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? ഒന്ന്, നാം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നാം നിരാശരാകും. മുമ്പേ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിച്ചിരിക്കുന്ന ഭാഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ജീവജലത്തിൻ്റെ ഉറവയായിരിക്കുന്ന എന്നെ തള്ളിക്കളഞ്ഞിട്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ കുഴിച്ചിരിക്കുന്നു പറയുമ്പോൾ, കുഴിച്ചിരിക്കുന്ന പൊട്ടക്കിണറാണെന്ന് നമുക്കറിയാം, അതിനകത്ത് വെള്ളമില്ലെന്ന് അറിയുകയും ചെയ്യാം. ആ കിണറിനെ നോക്കിക്കൊണ്ട് നിരാശ നമ്മെ ഭരിപ്പാൻ്റെ കൊണ്ടുമിടയാകും. പരാജയത്തിൻ്റെ ഒന്നാമത്തെ തിരിച്ചറിയാനിരിക്കുന്ന മാർഗം നിരാശ തന്നെ ഭരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഗ്ലോറി ടു ഗോഡ്. മാനവ ജീവിതത്തിൽ നിരാശകൾ ധാരാളമായിട്ട് ഭവിക്കും, ശരി തന്നെ. എന്നാൽ നാം ഏതോ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയതാണ് നമ്മുടെ നമ്മുടെ നിരാശയ്ക്ക് കാരണമെന്ന് കാണുവാനിരിക്കുന്ന ഉൾക്കാഴ്ച നമുക്ക് ഇല്ലാതായി പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ സമർത്ഥന്മാരായിരുന്നു, പക്ഷെ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ തോറ്റിരിക്കുന്നു. നമുക്ക് സമ്പത്ത് ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ആവശ്യങ്ങൾ നടുവിൽ സമ്പത്തുകളൊന്നും ഉയരിപ്പാൻ്റെ കൂടെ നിവൃത്തിയില്ലാതെ ആയിരിക്കുന്നു. നമുക്ക് ആരോഗ്യം വളരെ ഉണ്ട്, പക്ഷേ ചില പ്രതികൂലങ്ങളെ ചാടിക്കടക്കുവാനിരിക്കുന്ന ശക്തി ഇല്ലാതായി പോകുന്നു. നമുക്ക് അനുകൂലമായി നമ്മോട് കൂടി ഇരിക്കുന്ന പലരും സമയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു. ഈ വിഷയങ്ങളുടെയൊക്കെ മുമ്പിൽ നാം നിരാശരായി തീർന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നാം എവിടെയോ തോറ്റുപോയി. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകൾ ഹാലലുയ്യ മനസ്സിലാക്കിക്കൊണ്ട് നാം എവിടെയോ പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിപ്പാൻ്റെ കൂടെ നമ്മുടെ നിരാശകൾ നമ്മെ നിർബന്ധിക്കുന്നു. പരാജയത്തിൻ്റെ മൂലകാരണം കണ്ടെത്തുവാൻ്റെ കൂടെ ഇപ്രകാരം ഓടിക്കുന്ന ചിന്താഗതികൾ നമുക്ക് മതിയായതാകുന്നു. രണ്ടാമത്തെ നമ്മുടെ പരാജയം വന്നുഭവിക്കുന്നതായ മറ്റൊരു മണ്ഡലം, നാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിരുത്സാഹികളായി തീർന്നു പോകുന്നു. നേരത്തെ സംഭവിച്ചിരിക്കുന്ന ഒരു പരാജയത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് തുടർന്ന് പ്രവർത്തിപ്പാലിരിക്കുന്ന ശക്തി നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നു. ഒരു പരാജയമുണ്ടായാൽ ആ പരാജയത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മെക്കുറിച്ച് വിളിക്കുന്ന ദൈവോദ്ദേശമുണ്ടെങ്കിലും കഴിഞ്ഞ പ്രവൃത്തിയിൽ നമുക്ക് നേരിട്ടിരിക്കുന്ന പരാജയം പുതിയ പ്രവർത്തിയുടെ മുമ്പിൽ മുമ്പോട്ട് കാലുവെക്കുവാൻ്റെ കൊണ്ട് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നു. നിരാശ, രണ്ടാമതായിട്ട് നമ്മുടെ പരാജയം വ്യാപരിക്കുന്ന മണ്ഡലം നാം നിരുത്സാഹപ്പെട്ടവരായി പോകുന്നു. ഒരുപാട് നാം രോഗിയുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ല. ഇനി നമുക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ നാം പ്രാർത്ഥിച്ചൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ നാം ചില പ്രയത്നങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചു, അതിന് മുമ്പുണ്ടായിരിക്കുന്ന പരാജയത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഇതും പരാജയത്തിൽ കലാശിച്ചു പോകുന്ന നാം വിധി എഴുതുക. നിരുത്സാഹമാണ് നമ്മുടെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ പ്രവർത്തന മണ്ഡലം. ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നമ്മുടെ നിരുത്സാഹം ഏതെല്ലാം ദോഷം ചെയ്യുന്നുവെന്ന് നമുക്കിവിടെ കാണുവാൻ്റെ കൊണം സാധിക്കുന്നു. 28-ാമത്തെ വാക്യം, എവിടേക്കാണ് ആകുന്നു നാം കയറിപ്പോകുന്നത്? ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുകളുമുള്ളവ. ഞങ്ങളവിടെ അനാക്കിരെയും കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പുറപുറത്ത് പറഞ്ഞു. ഡിസ്കറേജ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ശത്രുവിനെ കണ്ടുകൊണ്ട് നമ്മോടുകൂടെ ഉള്ളിരിക്കുന്ന ദൈവത്തെക്കാൾ വലിയവനാണ് ഈ ശത്രു അനാക്യമലന്മാരെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിപ്പോകുന്നത് കൊണ്ടാണ്. പരാജയപ്പെട്ട് വഴിയുമ്പോൾ നിരുത്സാഹം നമ്മെ കീഴ്പ്പെടുത്തും. അടുത്തതായിട്ട് നാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് ഹോശേയ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹോശേയ 10:1, ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാകുന്നു, അവൻ ഫലം കായ്ക്കുന്നു, തൻ്റെ ഫലത്തിൻ്റെ ബഹുത്വത്തിൽ തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു, തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്കും തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കി. ദൈവത്തെ തള്ളിക്കളഞ്ഞ മനോഹരമായിരിക്കുന്ന മുന്തിരിവള്ളിയായിരിക്കുന്ന ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞതിന് ശേഷം വിഗ്രഹസ്തംഭങ്ങളെ ഉണ്ടാക്കുന്നു, സ്വാർത്ഥ ആത്മതികളായിത്തീരുന്നു. ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന നന്മ തങ്ങൾക്ക് ലഭിക്കാതെ വന്നുപോയി എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് സ്വാർത്ഥമതികളായിത്തീരുന്ന രംഗങ്ങളാണ് കാണുവാൻ്റെ കുണമിടയാകുന്നത്. 10:13-22 വായിക്കുമ്പോൾ നാം ഫലരഹിതരായി തീരുന്നു. നിരാശ നമ്മെ ഭരിച്ചു കഴിയുമ്പോൾ ഫലം പ്രവർത്തിപ്പാതെ കൊണ്ട് സാധ്യമല്ലാതിരിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം അങ്ങ് മുരടിച്ചു പോകുന്നതായ അനുഭവം. മത്തായി 13:22 വാക്യത്തിൽ അതാണ് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നു. നിഷ്ഫലമായിത്തീരുക, നിരാശ അല്ലെങ്കിൽ പരാജയം തമ്മിൽ കഴിപ്പോൾ നമുക്ക് ഫലം പുറപ്പെടുത്താൻ തക്കോണം സാധ്യമല്ലാത്ത വിധത്തിൽ നാം നിഷ്ക്രിയന്മാരായോ നിഷ്ഫലന്മാരായോ തീർന്നു പോകും. വീണ്ടും നാം മുമ്പോട്ട് നോക്കുമ്പോൾ നാം തോറ്റു കഴിയുമ്പോൾ ഒരു ശീതോഷ്ണ സ്ഥിതിയിൽ നാം ആകും. പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പേരിന് വേണ്ടി വചനം വായിക്കുന്നുണ്ട്, പേരിന് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ ശക്തിയോടുകൂടി ഓജസ്സോടുകൂടി പ്രോത്സാഹനപൂർവ്വം അത് ചെയ്യുവാനൊടിക്കുന്ന മനസ്സൊരുക്കം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെയാണ് നാം ഈ ശീതോഷ്ണാവസ്ഥ അവയിൽ ആയിത്തീരുന്നത്. സഹോദര, അതിൻ്റെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പഴയകാലത്തെ അനുഭവങ്ങളൊക്കെ ആയിരുന്നു അനുഭവം എന്ന് പറഞ്ഞുകൊണ്ട് പഴയതിനെ ചൊല്ലി നാം ഉങ്ങുകൊള്ളാറുണ്ട്. എന്നാൽ പഴയ കാലത്തെക്കുറിച്ചല്ല ദൈവത്തിന് അറിയേണ്ടത്, ഇന്ന് നിന്റെ അവസ്ഥ എന്താകുന്നു. ആ അവസ്ഥയിൽ മേലാണ് നമ്മുടെ ജയത്തിന് മാർക്ക് കർത്താവ് ഇടുന്നത്. പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നാം ശീതോഷ്ണവാനായി തീരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി പറയുന്നത്, ന്യായവിധിയുടെ പരിപാടി പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ് കളയും. അടുത്തതായിട്ട് നാം തോറ്റു കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ തോൽവി അനുഭവിക്കപ്പെടുവാൻ തൊക്കെ നമ്മളെയാകും. ഗ്ലോറി ടു ഗോഡ്. ഹായി പട്ടണത്തെ എതിരെ പുറപ്പെട്ടതായിരിക്കുന്ന യോശുവയുടെ അനുഭവം നമുക്കറിയാമല്ലോ. യോശുവയുടെ പുസ്തകം 7:4-25 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയുവാൻ തൊക്കെ സാധിക്കും, പരാജയം നമ്മെ വിഴുങ്ങിക്കളയും. നാം ആത്മീയ ജീവിതത്തിൽ ആരംഭിച്ചിരിക്കുന്ന പരാജയം നമ്മുടെ ഭൗതിക ജീവിതത്തെയും വിഴുങ്ങിക്കളഞ്ഞുകൊണ്ട് തോറ്റവരിൽ തോറ്റവനായി സകലതിന്മേലും വട്ടപൂജ്യമുള്ളവരായി നാം തീർന്നു പോകാൻ തൊക്കെ നമ്മുടെയാകും. അടുത്തതായിട്ട് നാലാമതായിട്ട് നമുക്ക് ചിന്തിപ്പാനുള്ളത് നമ്മുടെ പരാജയത്തിൻ്റെ പരിഹാരങ്ങൾ, റെമഡി ഫോർ അവർ ഫെയിലിയേഴ്സ്. നമ്മുടെ പരാജയത്തിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. യോഹന്നാൻ്റെ 1:1 വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലോ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്ന് വിളിക്കുന്ന അർത്ഥത്തിൽ യോഹന്നാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ശുദ്ധീകരിപ്പാൻ മതിയായതായിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. സകലതയും ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കുക. നമ്മുടെ സാമർത്ഥ്യത്തിൻ്റെ പ്രഭാവം കാണിപ്പാനായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്നാൽ സകലതും ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ച് കൊടുക്കുക. ഹോശേയ പ്രവചനം 14:10 ആരംഭ ഭാഗങ്ങൾ, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന യഹോവയുടെ അകൃത്യത്തിലേക്ക് മടങ്ങി വരിക, നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്, നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടി യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നവരോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളോട് കൃപയോടെ ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിരാധപ്പണമായ കാളകളെ അർപ്പിക്കും, അശൂർ ഞങ്ങളെ രക്ഷിക്കയില്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോടെ ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന തിരുസന്നിധിയിൽ കരുണർപ്പിക്കുന്നുവല്ലോ എന്ന് പറവീൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സ സൗഖ്യമാക്കും, എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബനോൻ വലം പോലെ വേരൂന്നും. ഹല്ലേലൂയ്യ. ആകയാൽ ദൈവഹിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ പരാജയത്തിന് പരിഹാരമായിട്ട് അത് രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക, അതാണ് നമ്മുടെ പരാജയത്തിൻ്റെ മറ്റൊരു പോംവഴിയായിട്ട് വേദവസ്തു നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. റോമാലേഖനം 12:2 ആദ്യത്തെ 2 വാക്യങ്ങൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്ന് തിരിച്ചറിയേണ്ടതിൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മുടെ ജീവിതത്തെ ദൈവനാമോഹത്തിനായിട്ട് പുനഃപ്രതിഷ്ഠ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പരാജയത്തിന് അത് പരിഹാരമായി രൂപാന്തരപ്പെടും. അടുത്തതായിട്ട് നമ്മളെ പീഡിപ്പിക്കുന്നതായ സകല ഭാരങ്ങളെയും സൈഡിലേക്ക് എറിഞ്ഞു കളയുക. ഇബ്രായേലിന് 12:1-2 നമുക്ക് എല്ലാവർക്കും സുപരിതമാണല്ലോ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, ജീവിതത്തിനുമേലുണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും പരിഹാരകനായ കർത്താവ് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് നമ്മുടെ ഭാരങ്ങളെ എറിഞ്ഞു കളയുക. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ മുറുകെ പിടിക്കുക. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ താഴോട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നമുക്ക് ഉണ്ട്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. ദൈവവാക്തത്വങ്ങൾ പ്രാപിപ്പാൻ്റെ കുടുംബയാകത്തേക്ക് നമ്മുടെ വിശ്വാസത്തിന്മേൽ ചെയ്യേണ്ടതിരിക്കുന്ന സകല കാര്യങ്ങളും ചെയ്ത് എടുക്കുക. അവസാനമായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഹാൽവിയ പാപങ്ങളെ പരിഹരിപ്പാത്ത കൊണ്ടും തയ്യാറാകുക. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, അവർ അവനെ കുഞ്ഞാടൻ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കൊന്നും പര്യാപ്തമാകുന്നു. നമ്മുടെ തോൽവി എന്തെന്നും തോൽവിയുടെ കാരണം എന്തെന്നും തോൽക്കാതിരിപ്പാൻ തക്കൊണ്ട് ദൈവം നിന്നിരിക്കുന്ന നന്മകൾ എന്തെന്നും തോൽവിയുടെ പ്രവർത്തന മണ്ഡലം എവിടെയൊക്കെയാണെന്നും തോൽവിയുടെ പരിഹാരം എന്താണെന്ന് നോക്കുകയും മുൻപറഞ്ഞ വചനങ്ങൾ കൂടി നിങ്ങൾക്ക് കേൾക്കുവാൻ തക്കൊണ്ടും ഇടയായല്ലോ. ദൈവത്തിൻ്റെ ജനമായിരിക്കും നാം തോറ്റുപോകാതെ മുന്നേറുവാൻ തക്കൊണ്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ജയിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന ഒരു ഭാവിയിൽ നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുവാൻ തക്കൊണ്ടും ഇടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. യത്ലാൻഡാട് പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കൊണ്ടും ഇത്രത്തോളം കർത്താവ് സഹായിച്ചു ശക്തീകരിച്ചു. പലവിധമായിരിക്കുന്ന വിഷയങ്ങളും തോൽവി ഉണ്ടായെങ്കിലും തോൽവിയുടെ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ചുയർത്തുവാൻ തക്കൊണ്ടും സർവവല്ലഭനായിരിക്കുന്ന ദൈവം മതിയായവനായി വിശ്വസ്തനായി നടകൊള്ളുന്നു. അതോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ജയശ്രീലാളിതമായിരിക്കട്ടെ. ജയത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരായിരിക്കട്ടെ. ജയം നമ്മുടെ മുമ്പിൽ ഒരു ദിവാസ്വപ്നമല്ല, അനുദിന ജീവിതത്തിൽ ജയമോത്തോടുകൂടി മുന്നേറുവാൻ്റെ കൂടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ജയമെടുക്കുക. ഹല്ലേലൂയ. യേശു സാത്താനെ ജയിച്ചുവെന്നും നാമും സാത്താനെ ജയിക്കുമെന്നും വിളിക്കുന്ന പാട്ട് നമുക്ക് സുപരിതമാണല്ലോ. യേശു ജയിച്ചു, യേശു ജയിച്ചു സാത്താനെ, നാമും ജയിക്കും സാത്താനെ എന്ന് വിളിക്കുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രാവാക്യം അതാകട്ടെ. യേശു ജയിച്ച ശത്രുവിനെ നമുക്ക് ജയിപ്പാൻ്റെ കൊണ്ടും സാധിക്കും. അവൻ്റെ തലമേൽ ചവിട്ടിക്കൊണ്ട് വിജയത്തിൻ്റെ ആനന്ദനൃത്തം ചെയ്യുവാൻ്റെ കൊണ്ടും ദൈവജനത്തെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ജയിക്കുന്നവരായിരിക്കീൻ. അതിനായിട്ട് ദൈവം നമ്മെ ഒരുക്കട്ടെ. യേശുവിൻ്റെ ജയം നമുക്ക് ദിനംതോറും പങ്കുവെച്ചുകൊണ്ട് മുന്നേറുവാൻ്റെ കൊണ്ട് സർവശക്തിയുടെയാകട്ടുമാറാകട്ടെ. നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ.